വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 17-ാം അധ്യായം. ജ്ഞാനിയുടെ അധപതനം. ചോദ്യം 88. ശിഷ്യം: ദുശ്ശാസ്യം ഉപാധികൾ പതീതമാകുകയും അതിൽ സ്വാർത്ഥ ലാഭങ്ങൾ ഇല്ലാതിരിക്കുകയും വസ്തുനിഷ്ഠമായിരിക്കുകയും മുക്തിയിലേക്ക് തിരിച്ചുപിടിക്കുകയും ചെയ്താൽ ബോധം ഉയരുകയും അനുഭവങ്ങൾ വ്യത്യസ്തമാകുകയും ജാഗ്രതയിൽ നിന്ന് ഉണർന്നുവെന്ന് ജീവിച്ചിരിക്കെ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദുശ്ശാസ്യം ആത്മീയതയുടെ ഒരു മാർഗമാണെന്ന് വരും. ഇതൊന്ന് വ്യക്തമാക്കാമോ? മാസ്റ്റർ: ഒരു യുക്തിയും കാര്യകാരണ ബന്ധവും വസ്തുനിഷ്ഠവുമല്ലാതെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ദുശ്ശാസ്യം, സ്ഥിതിവാസി, ദാസ്യം എന്നൊക്കെ പറയുന്നത്. വിഭ്രമ അതിഭ്രമ വികാരങ്ങളായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ രാസവസ്തുക്കളാണ് ഇത്തരം ദുശ്ശാസ്യത്തെ സൃഷ്ടിക്കുന്നത്. ഈ ദുശ്ശാസ്യം ഒരു നെഗറ്റീവ് വികാരമാണ്. ബോധവും ബുദ്ധിയും കൊണ്ട് ഈ വികാരങ്ങൾ പിന്നീട് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ടാണ് മനുഷ്യർ പശ്ചാത്തപിക്കുകയും യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ആപേക്ഷികമായ കാര്യകാരണങ്ങൾ കൊണ്ട് തന്റെ ദാസ്യം ശരിയാണെന്ന് മറ്റുള്ളവരെയും സ്വയവും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. തന്റെ ദുശ്ശാസ്യം മറ്റുള്ളവർക്ക് ദോഷമാകുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴാണ് കുറ്റബോധവും പാപബോധവും തിന്മബോധവും കർമ്മഫലവും ഒക്കെ നിലനിൽക്കുന്നു എന്ന് അറിയുന്നത്. ഇവയെ ഇല്ലാതാക്കാൻ മനസ്സ് കണ്ടുപിടിച്ച സൂത്രമാണ് ധ്യാനവും പ്രാർത്ഥനയും ഉപവാസവും നന്മയും സ്നേഹവും ദാനധർമ്മങ്ങളും ഒക്കെയായി ആധുനിക മനുഷ്യന്റെ ആത്മീയതയായി പരിണമിച്ചത്. ഉപാധിക്കും യുക്തിക്കും അതീതമായ ആത്മാർത്ഥത എതിർ ദുശ്ശാസ്യമായി കൊണ്ടുവന്ന് നെഗറ്റീവ് ആയ ദുശ്ശാസ്യത്തെ നിസ്സംഗമാക്കിയാൽ മാത്രമേ താഴ്ന്ന ബോധമായ മനസ്സ് ഉയർന്ന ബോധമായി പരിണമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജാഗ്രതയിൽ നിന്ന് ഉണരണം അഥവാ സത്യം അറിയണം എന്ന പോസിറ്റീവായ ഈ ദുശ്ശാസ്യം മുക്തിയുടെ മാർഗമായി മാറിയത്. ഇതിന്റെ മറ്റൊരു പേരാണ് 100% ആത്മാർത്ഥത. സ്വന്തം വ്യക്തിബോധത്തെ പോലും തള്ളിക്കളയുന്ന ആത്മാർത്ഥതയാണത്. ജാഗ്രത് സ്വപ്ന സമാനമായ നശ്വരതയാണെന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ആത്മാർത്ഥതയാണത്. ജനക മഹാരാജാവിനും ഭരത മഹാരാജാവിനും ശ്രീബുദ്ധനും മാത്രം കഴിയുന്ന ആത്മാർത്ഥതയാണത്. ഈ ആത്മാർത്ഥത ഉപയോഗപ്പെടുത്തിയാണ് അഷ്ടാവക്ര മുനി വെറും 8 മണിക്കൂർ കൊണ്ട് ജനക മഹാരാജാവിനെ മുക്തനാക്കുന്നത്. ചോദ്യം 89. ശിഷ്യൻ: ദുശ്ശാസ്യം, ദാസ്യം, പിടിവാശി, പ്രതികാരം, ദുഷ്ടത ഇവയെല്ലാം സഹജാവബോധമല്ലേ? പിന്നെ എങ്ങനെ ദുശ്ശാസ്യം മുക്തിയുടെ മാർഗമായ ആത്മാർത്ഥത രൂപപ്പെടുത്തുന്നു? മാസ്റ്റർ: ഒന്ന് മറ്റൊന്നിനെ ഹിംസയിലൂടെ ഭക്ഷണമാക്കി നിലനിർത്തുന്ന ഒരു ലോകത്തെയാണ് ബോധം ഭ്രമത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് സൃഷ്ടിയിലെ ഏറ്റവും വലിയ ദുഷ്ടത. അപ്പോൾ സൃഷ്ടികർമ്മം ദൈവമാണ് നടത്തിയതെന്ന് വിശ്വസിക്കുന്നവർ ദൈവം ദുഷ്ടനാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ദുശ്ശാസ്യം, വാശി, പ്രതികാരം, ദാർശ്യം, ദുഷ്ടത ഇവയെല്ലാം മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ചലിക്കുന്ന ജീവജാലങ്ങളുടെ സ്വാഭാവികതയാണ്. ഈ സഹജാവബോധത്തെ മനുഷ്യന്റെ ആത്മാവ് അഥവാ അവബോധം തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയുന്ന വ്യക്തിബോധത്തിന്റെ അഥവാ ആത്മാവിന്റെ ബോധം വളരെ താഴ്ന്നതാണെങ്കിൽ ദുശ്ശാസ്യത്തെയും പിടിവാഴ്ചയെയും പ്രതികാരത്തെയും ദുഷ്ടതയെയും ബുദ്ധി കൊണ്ട് ഒന്നുകൂടി ശക്തമാക്കും. അല്പം ബോധം ഉയർന്നാൽ തന്റെ സഹജാവബോധത്തിന്റെ സ്വയം പ്രവർത്തനത്തിൽ പശ്ചാത്തപിക്കുകയും നന്മ കൊണ്ട് മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കുറെ കൂടി ബോധം ഉയർന്നാൽ ഇവയ്ക്ക് സാക്ഷിയായി അവയിൽ നിന്നും പുറത്തു കടക്കുന്നു. സാക്ഷിയാകുന്നവന്റെ ദുശ്ശാസ്യം 100% ആത്മാർത്ഥതയായി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അസ്തിത്വത്തിന്റെ രഹസ്യം അറിയുകയും ബ്രഹ്മത്തിൽ നിന്ന് ഉണർന്ന് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ചോദ്യം 90. ശിഷ്യൻ, അഷ്ടാവക്രമുനി ജനകമഹാരാജന് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് മുക്തനാക്കിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാമോ? മാസ്റ്റർ, പണ്ഡിതനും ജ്ഞാനിയുമായ ഒരാൾ ജനകമഹാരാജാവിന് ആത്മസാക്ഷാത്കാരം അഥവാ ബോധോദയം നേടുന്നതിന് വേണ്ട സമയത്തെ കുറിച്ച് വേദാന്തങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭാഗം കേൾപ്പിച്ചു. കുതിരയുടെ ഒരു പാദാധാരം ചവിട്ടി മുകളിലേക്കുയർന്ന് രണ്ടാമത്തെ പാദാധാരം ചവിട്ടുന്ന സമയം കൊണ്ട് ആത്മസാക്ഷാത്കാരം സംഭവിക്കുമെന്നായിരുന്നു അത്. ജനകൻ വളരെ ബുദ്ധിയും ആത്മാർത്ഥതയും ഉള്ള രാജാവായിരുന്നു. ഉടൻ അദ്ദേഹം ഒരു കുതിരയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നിട്ട് താൻ പാദാധാരത്തിൽ ചവിട്ടിക്കയറുന്ന സമയം കൊണ്ട് ആത്മസാക്ഷാത്കാരം അനുഭവപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഞാനി തന്റെ പരിമിതി രാജാവിനെ ബോധ്യപ്പെടുത്തി. പ്രായോഗികമല്ലാത്ത ഒരു തത്വശാസ്ത്രം പറഞ്ഞു നടന്ന ഞാനിയെ അദ്ദേഹം ജയിലിലടച്ചു. ഞാനുള്ളെന്ന് പറഞ്ഞു നടന്ന പലരെയും വിളിച്ചു വരുത്തി ഇത് പ്രായോഗികമാക്കി കാണിക്കാൻ ആവശ്യപ്പെടുകയും പരാജയപ്പെട്ട അവരെ എല്ലാവരെയും ജയിലിലടക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ആ രാജ്യത്തുകൂടി കടന്നു പോകാൻ ഇടയായ അഷ്ടാവക്ര മുനി കാര്യങ്ങൾ ഗ്രഹിച്ച് രാജാവിന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനായി കൊട്ടാരത്തിലെത്തി. അഷ്ടാവക്ര മുനിയുടെ ആത്മധൈര്യം കണ്ട് രാജാവ് ആത്മസാക്ഷാത്കാരം നേടാൻ തിടുക്കം കൂട്ടി. എന്നാൽ കൊട്ടാരത്തിൽ വെച്ച് അത് നൽകാൻ കഴിയില്ല എന്നും മനസ്സിനരികിൽ തന്നെയും രാജാവിനെയും വിട്ടിട്ട് മറ്റുള്ളവരോട് പോകാൻ കൽപ്പിക്കണമെന്നും മുനി രാജാവിനോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്ത് രണ്ടുപേരും മാത്രമായപ്പോൾ കുതിരയുടെ പുറത്തു കയറുന്ന അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വേദാന്ത ഭാഗത്തിന്റെ അടുത്ത ഭാഗം കൂടി മുനി രാജാവിനെ കേൾപ്പിച്ചു. ഒരു ഉത്തമ ശിഷ്യന് മാത്രമേ അത്രയും സമയം കൊണ്ട് ആത്മസാക്ഷാത്കാരം നൽകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു അത്. ഉത്തമ ശിഷ്യനാകാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് രാജാവ് തിരിച്ചു ചോദിച്ചു. രാജാവ് എന്ന അഹങ്കാരവും രാജ്യവും തനിക്ക് അടിയറ വെച്ച് ഗുരുവായ തന്നിൽ പൂർണമായി കീഴടങ്ങണമെന്ന് മുനി ആവശ്യപ്പെട്ടു. രണ്ടു വാചകങ്ങൾ കൊണ്ട് രാജാവ് തന്റെ രാജപദവിയും രാജ്യവും അഷ്ടാവക്ര മുനിക്ക് കാഴ്ചവെച്ച് കീഴടങ്ങി. കൊള്ളാം എന്ന് മുനി പ്രതിവചിച്ചതോടെ ആത്മസാക്ഷാത്കാരം എന്ന ബ്രഹ്മാനുഭവത്തിന്റെ പരമാനന്ദത്തിൽ രാജാവ് ഒരു പ്രതിമയെ പോലെ നിശ്ചലനായി അവിടെ നിന്നു. മുനി അപ്രത്യക്ഷനാവുകയും ചെയ്തു. സമയം ഏറെ കഴിഞ്ഞിട്ടും രാജാവിനെ കാണാതായപ്പോൾ പ്രധാനമന്ത്രിക്കും മറ്റും വേവലാതിയായി. അവർ രാജാവിനെ വിട്ടിട്ടുപോയ സ്ഥലത്തെത്തി. ഒന്നും സംസാരിക്കാതെ പ്രതിമയെ പോലെ നിൽക്കുന്ന രാജാവിനെ അവർ കൊട്ടാരത്തിലെത്തിച്ചു. ഇതിന് കാരണക്കാരനായ അഷ്ടാവക്ര മുനിയെ കണ്ടെത്തി രാജാവിന്റെ മുന്നിൽ എത്തിക്കാൻ മന്ത്രി കൽപ്പന കൊടുത്തു. അങ്ങനെ രാജസദസ്സിൽ കൊണ്ടുവന്ന അഷ്ടാവക്രനോട് മന്ത്രിക്ക് ദേഷ്യം തോന്നിയെങ്കിലും രാജാവിന്റെ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മുനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിന് പഴയ അവസ്ഥയിൽ തിരിച്ചു നൽകാൻ വളരെ ബഹുമാനത്തോടെ മുനിയോട് അപേക്ഷിച്ചു. രാജാവ് ഇങ്ങനെ ആയതിൽ തനിക്ക് യാതൊരു പങ്കും ഇല്ല എന്നും അതിൽ സംശയം ഉണ്ടെങ്കിൽ രാജാവിനോട് തന്നെ ചോദിക്കുവാനും മുനി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രി എത്ര ചോദിച്ചിട്ടും രാജാവ് അനങ്ങിയില്ല. ഇത് കണ്ട് മന്ത്രി മുനിയോട് തന്നെ അദ്ദേഹത്തെ ഉണർത്താൻ ആവശ്യപ്പെട്ടു. മുനി രാജാവിനെ പേര് വിളിച്ചു. വിളിയേറ്റയുടനെ രാജാവ് മുനിയെ നമസ്കരിച്ചു. ഗുരു എന്ന് പ്രതിരോധിച്ചു. രാജാവിനെ ഈ സ്ഥിതിയിൽ ആക്കിയ താനാണെന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുവെന്ന് മുനി രാജാവിനെ ബോധിപ്പിച്ചു. ഇത് കേട്ടയുടെ രാജാവ് കോപിച്ചു. ആരാണ് അങ്ങനെ തന്റെ ഗുരുവിനോട് ചോദിച്ചതെന്ന് ആക്രോശിച്ചു. പേടിച്ചു നിറച്ച മന്ത്രി രാജാവിനെ പഴയ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ മുനിയോട് വീണ്ടും അപേക്ഷിച്ചു. എല്ലാവരോടും അവിടെ നിന്ന് പോകുവാൻ മുനി ആവശ്യപ്പെട്ടു. അവർ പോയതിനു ശേഷം മുനി ജനകനോട് ചോദിച്ചു, ജനക, നീ എന്താണ് ഇങ്ങനെ? നീ ആരോടും വ്യത്യസ്തമായി പെരുമാറേണ്ട ആവശ്യമില്ല. നീ ഈ രാജ്യത്തിന്റെ രാജാവ് തന്നെയാണ്. രാജാവായി തന്നെ ആത്മസാക്ഷാത്കാരവും മുക്താവസ്ഥയും തുടരാം. മറുപടിയായി ജനകൻ പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങയുടേതാണ്. അങ്ങ് പറയുന്നത് പോലെ ഞാൻ അഭിനയിക്കാം. അഷ്ടാവക്രം തുടർന്നു, ബ്രഹ്മജ്ഞാനം ആത്മാർത്ഥതയും ധൈര്യവും പ്രാപ്തിയും ഉള്ളവന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഉണ്ടോ എന്ന് പരീക്ഷിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നന്നായി ഭക്ഷണം കഴിച്ചു വരിക. രാത്രി മുഴുവൻ ഞാൻ നിന്നെ ബ്രഹ്മജ്ഞാനം ബോധ്യപ്പെടുത്തി മുക്തനാക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാജസദസ്സിൽ വെച്ച് രാജാവ് വേദാന്ത സാരം സത്യമെന്ന് പ്രഖ്യാപിച്ചു. ഒരു കുതിരയുടെ മുകളിൽ കയറുന്ന സമയം കൊണ്ട് ബോധോദയവും അഥവാ ആത്മസാക്ഷാത്കാരവും ഒരു രാത്രി കൊണ്ട് ജീവൻ മുക്തിയും ലഭിക്കുമെന്ന് രാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചോദ്യം 91. ശിഷ്യൻ, ജനക മഹാരാജാവിന് അദ്വൈതാനുഭവം ലഭിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് അത് ലഭിക്കാത്തത്? മാസ്റ്റർ, വെറും 2-3 മിനിറ്റ് കൊണ്ടാണ് അഷ്ടാവക്രമുനി ജനക മഹാരാജാവിന് ബോധോദയം അനുഭവമാക്കുന്നത്. 2 പ്രതിജ്ഞകൾ കൊണ്ടാണ് രാജാവ് തന്റെ അധികാരം സമ്പത്തും അഷ്ടാവക്രമുനിക്ക് നൽകിയത്. വാക്കു പാലിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകുന്നവരാണ് ക്ഷത്രിയർ. മരണത്തോളം നീണ്ടുപോകുന്ന ആത്മാർത്ഥതയാണത്. അതുകൊണ്ടാണ് അവർക്ക് രാജാവാകാൻ കഴിയുന്നത്. ഈ കഴിവ് ആധുനിക മനുഷ്യനെ വികസിപ്പിക്കാൻ എളുപ്പമല്ല. കാരണം അനേകായിരം ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും വാസനാദോഷങ്ങളും വെർച്വൽ വികാരങ്ങളായി രാസവസ്തുക്കളെ പുറപ്പെടുവിക്കുമ്പോൾ മനസ്സ് ചതിയും വഞ്ചനയും നുണയും പ്രതികാരവും കൊണ്ട് പ്രകമ്പനം കൊള്ളും. ചെറിയ കാര്യങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നത് പോലെ പറയാനും കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യങ്ങൾ അങ്ങനെ സാധ്യമല്ല. അഷ്ടാവക്രമുനി രാജാവിന് ബോധോദയം നൽകുകയല്ല, മറിച്ച് ബോധോദയം സംഭവിക്കാനുള്ള ആത്മാർത്ഥതയും ധീരതയും ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുവാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ആ പരിശോധന കൊണ്ട് തന്നെയാണ് രാജാവിന് ബോധോദയം ഉണ്ടാവുന്നത്. പിന്നീട് ഒരു രാത്രി കൊണ്ട് ജീവനുള്ള ജീവൻ മുക്തന്റെ ലക്ഷണം മാത്രമാണ് അഷ്ടാവക്രൻ രാജാവിന് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതാണ് അഷ്ടാവക്ര ഗീത എന്ന മനോഹരമായ കാവ്യം. അഷ്ടാവക്ര ഗീത മുക്തിയുടെ മാർഗമല്ല, മുക്തിയുടെ ലക്ഷണമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുക്തിയുടെ ഏക മാർഗം ഉപാധികൾക്കതീതമായ ആത്മാർത്ഥത മാത്രമാണ്. ആധുനിക മനുഷ്യന് ബോധശാസ്ത്രത്തിലൂടെ മാത്രമേ അത് നേടാൻ കഴിയുകയുള്ളൂ. അതൊരു കീഴടങ്ങലാണ്, വ്യക്തിത്വം എന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കലാണ്. മുക്തിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കേൾക്കുന്ന സമയം തന്നെ ബോധോദയം ഉള്ള രാജാവിന്റെ മനസ്സ് അത് ഉൾക്കൊണ്ട് ആ രാത്രി തന്നെ മുക്തിയിലേക്ക് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക മനുഷ്യനും ആത്മാർത്ഥതയുണ്ട്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാനുള്ള ആത്മാർത്ഥതയായി അത് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഉപാധികളില്ലാതെ ആത്മാർത്ഥതയുള്ളവനാകാൻ ആധുനിക മനുഷ്യന് സാധ്യമല്ല. കാരണം നശ്വരത അവനെ സംബന്ധിച്ച് അത്രയ്ക്ക് യാഥാർത്ഥ്യമായ ഒന്നാണ്. വേദാന്തങ്ങളെയും മതങ്ങളെയും ഉപയോഗപ്പെടുത്തി പുരോഹിതരും ജ്ഞാനികളും ഉണ്ടാക്കി വെച്ച ആരാധന സാധനാ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ബുദ്ധിമാനായ ഒരു രാജാവായിരുന്നു ജനകൻ. പുണ്യഗ്രന്ഥത്തിലെ വചനങ്ങളെ സ്വന്തം അനുഭവമാക്കാതെ ഉപദേശിച്ച ജ്ഞാനികളെ അദ്ദേഹം ജയിലിലടച്ചത് ഇതിന്റെ തെളിവാണ്. ആരാധന സാധനാദോഷമില്ലാത്ത ഒരു വ്യക്തി പുരോഹിതരുടെയും ജ്ഞാനികളുടെയും വ്യാജഗുരുക്കന്മാരുടെയും അടിമയാകുകയില്ല. ഏതൊരറിവും അനുഭവമാകണമെങ്കിൽ അതിനൊരു സന്ദർഭം ഉണ്ടാകണം. ആ സന്ദർഭം അനുസരിച്ച് അതിൽ ആത്മാർത്ഥതയും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അറിവ് അനുഭവമാകുകയുള്ളൂ. സന്ദർഭവും സാഹചര്യവും മാറിയാൽ അറിവ് അസ്ഥാനത്താവും. സ്ഥാനം തെറ്റിയ അറിവ് അനുഭവമാകുകയില്ല. വേദാന്തം ജനിച്ച ഭാരതത്തിൽ ആത്മസാക്ഷാത്കാരവും മുക്തിയും അപഹാസ്യമാക്കപ്പെടുകയാണ്. കാരണം സന്ദർഭവും സാഹചര്യവും മാറുകയും മാറ്റുകയും ചെയ്തിരിക്കുന്നു. സമ്പത്തില്ലായ്മ ജീവിതത്തിലെ ദുഃഖമായി മാറിയാൽ അവിടെ വേദാന്ത സാരങ്ങൾക്ക് പ്രസക്തിയില്ല. അവകൊണ്ട് ദുഃഖം മാറ്റാനും കഴിയില്ല. ആ ദുഃഖം മാറ്റുന്നതിന് ബോധോദയത്തിന്റെയും മുക്തിയുടെയും അറിവല്ല, മറിച്ച് സമ്പത്താണ് അവന് നൽകേണ്ടത്. അപ്പോൾ അവന്റെ ദുഃഖം സന്തോഷമായി മാറും. അതിനു പകരം ജ്ഞാനികളും എഴുത്തുകാരും മനുഷ്യദൈവങ്ങളും വേദാന്ത സാരത്തെ പ്രശ്നപരിഹാരങ്ങളാക്കുകയും ആസ്വാദനങ്ങളും വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും വികലമായ സന്ദർഭങ്ങളും എഴുതി ഭാരതീയരെയും അന്യദേശത്തിലുള്ളവരെയും ചൂഷണം ചെയ്യുകയും സ്വയം കബളിപ്പിക്കുകയും ചെയ്യുന്നു. ചോദ്യം 92. ശിഷ്യം: ആത്മസാക്ഷാത്കാരം ലഭിക്കണമെന്നത് ജനകന്റെ ആഗ്രഹമായിരുന്നില്ലേ? അതിനുവേണ്ടി കാണിച്ച ആത്മാർത്ഥത ഉപാധികളോട് കൂടിയതല്ലേ? മാസ്റ്റർ: ബോധോദയവും മുക്തിയും അഥവാ ജാഗ്രതയിൽ നിന്നുള്ള ഉണർച്ചയും ഉപാധിക്ക് വിധേയമായി ഉണ്ടാകുന്നതോ ഉണ്ടാക്കാൻ കഴിയുന്നതോ അല്ല. ഭീകരവും വേദനിക്കുന്നതുമായ ഒരു സ്വപ്നം കണ്ട് നിലവിളിക്കുന്നതിന് മറ്റൊരാൾ വന്ന് തട്ടി ഉണർത്തി സ്വപ്നം നിശ്ചയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അയാളുടെ ഭയവും വേദനയും മാറ്റിയത് അയാളെ ഉണർത്തിയ ആളുടെ കഴിവാണെന്ന് നാം അംഗീകരിക്കുന്നു. അതിൽ എവിടെയാണ് ഉപാധി നിലനിൽക്കുന്നത്? ഉണർത്തുന്നവനും ഉണരുന്നവനും നേട്ടവും നഷ്ടവുമില്ല. നേട്ടമുണ്ടെന്നും നഷ്ടമുണ്ടെന്നും വിചാരിക്കുന്നതിനെയാണ് ഉപാധികൾ എന്ന് പറയുന്നത്. ജനകൻ അഷ്ടാവക്ര മുനിയോട് ബോധോദയം അനുഭവപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടത്. അതിന് അദ്ദേഹം വലിയ വിലയും കൊടുത്തു. എന്നാൽ അഷ്ടാവക്ര രാജാവിന് അനുഭവങ്ങൾ നൽകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ രാജപദവിയും രാജ്യം എന്ന സമ്പത്തും നശ്വരമായ അനുഭവമാണെന്നും അതിനേക്കാൾ വലുതായി അനശ്വരമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി. അത് ഉപേക്ഷിക്കാൻ മാത്രമേ ഉപദേശിച്ചുള്ളൂ. അതിന് രാജാവ് കാണിച്ച ആത്മാർത്ഥതയാണ് അദ്ദേഹത്തെ ബ്രഹ്മവികാരങ്ങളിൽ നിന്ന് ഉണർത്തിയത് അഥവാ അദ്ദേഹത്തിന് ബോധോദയം സംഭവിച്ചതിന് കാരണമായത്. അങ്ങനെ ഉണരാനുള്ള ആത്മാർത്ഥത ആ രാജാവിന് ഉണ്ടായിരുന്നു. കാരണം ജനകൻ ദുഷ്ടാശയക്കാരനായ രാജാവായിരുന്നു. താൻ വിചാരിക്കുന്ന കാര്യം എന്തു വില കൊടുത്തും അദ്ദേഹം നടത്തുന്ന സ്വഭാവക്കാരനായിരുന്നു. ജാഗ്രത് എന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് താൻ തന്റെ ഗുരുവിന് ഒന്നും കൊടുത്തില്ല എന്നും രാജ്യത്തിനും രാജപദവിക്കും ഒന്നും സംഭവിച്ചില്ല എന്നും രാജാവ് എന്ന തന്റെ അഹങ്കാരമാണ് നഷ്ടപ്പെട്ടെന്നും ജനകൻ തിരിച്ചറിയുന്നത്. കൊടുത്തുവെന്നും ലഭിച്ചുവെന്നും തോന്നിയത് താഴ്ന്ന ബോധത്തിൽ നിൽക്കുന്ന നിന്നെ പോലുള്ള ജ്ഞാനികൾക്കാണ്. തുര്യമെന്ന ബോധാവസ്ഥയിലേക്ക് ജനകൻ എത്തിയപ്പോൾ അവിടെ കൊടുക്കലും ലഭിക്കലും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. രാജാവ് മുനിയോടല്ല ആത്മാർത്ഥത കാണിച്ചത്, തന്നോട് തന്നെയാണെന്ന് ഉയർന്ന ബോധത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. ഉയർന്ന ബോധത്തിലെ ആത്മാർത്ഥത താഴ്ന്ന ബോധത്തിൽ പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് ഉണരാൻ കഴിയുകയുള്ളൂ. നാം മറ്റുള്ളവരോടാണ് ആത്മാർത്ഥത കാണിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാനുള്ള ആത്മാർത്ഥത മാത്രമാണത്. അതുകൊണ്ടാണ് അതിന് സൂത്രം എന്ന് വിളിക്കുന്നത്. അത്തരം ഒരു ആത്മാർത്ഥത കൊണ്ട് ജാഗ്രത്തിൽ നിന്നും ഉണർന്ന് മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല, അഥവാ കേവല യാഥാർത്ഥ്യത്തിൽ എത്താൻ കഴിയില്ല. ഉണർത്തൽ നേട്ടമൊന്നുമില്ല. സ്വപ്നത്തിൽ നിന്നുണരുന്ന ഒരാൾ ജാഗ്രത നേടിയെന്ന് പറയുകയില്ല. തന്നോട് തന്നെയുള്ള ആത്മാർത്ഥത കൊണ്ട് ജാഗ്രതയിൽ നിന്ന് തുര്യത്തിലേക്ക് ഉണരാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഏക വേദാന്ത കൃതിയാണ് അഷ്ടാവക്ര ഗീത. ഇത്രയും ശക്തമായി നിസംഗതയുടെ അനുഭവമാണ് മോക്ഷം അഥവാ ജീവൻ മുക്തി അഥവാ നിർവാണ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കൃതിയും ലോകത്തുണ്ടായിട്ടില്ല. ബോധശാസ്ത്രം പോലും അഷ്ടാവക്രഗീതയുടെ അനുബന്ധം മാത്രമാണ്. ആധുനിക മനസ്സിന് ശാസ്ത്രീയമായ രീതിയിൽ പൂർണമായ ആത്മാർത്ഥതയിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ് ബോധശാസ്ത്രം. ഇന്ന് ലഭ്യമായ എല്ലാ അഷ്ടാവക്ര ഗീതയുടെ പതിപ്പിലും ജനക മഹാരാജാവ് മുക്തി നേടുന്ന കഥാസന്ദർഭം യുക്തിക്ക് നിരക്കാത്ത വിധവും സന്ദർഭോചിതവുമല്ലാതെയുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൃതി അവഗണിക്കപ്പെട്ടത്. ഇതിന്റെ കാരണം ആരാധനകൾക്കും സാധനകൾക്കും വിശ്വാസങ്ങൾക്കും അഷ്ടാവക്ര ഗീതയുടെ ആശയങ്ങൾ എതിരായതുകൊണ്ടാണ്. അതിനാൽ സൂത്രശാലികളായ ജ്ഞാനികളും പുരോഹിതരും അതിൽ ആപേക്ഷിക യുക്തികൊണ്ട് ഇല്ലാത്ത കഥാഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഭാവി തലമുറയെ വഞ്ചിച്ചു. ദൈവം അകത്തും പുറത്തും നിലനിൽക്കുന്ന ശക്തിയാണെന്ന് പറയാതിരുന്നതും ജ്ഞാനവും ധ്യാനവും ആത്മീയ സാധനകളും ആത്മസാക്ഷാത്കാരത്തിനും മുക്തിക്കും എതിരാണെന്ന് പറഞ്ഞതും അഷ്ടവക്ര ഗീത എന്ന രത്നത്തെ കുഴിച്ചുമൂടാൻ ഇടയാക്കി. ചോദ്യം 93. അഷ്ടവക്ര ഗീതയും ബോധശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ്റ്റർ, ജീവിച്ചിരിക്കെ മോക്ഷാവസ്ഥ പ്രാപിക്കുന്ന ഒരാളുടെ അനുഭവം എന്തായിരിക്കും, അയാളുടെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന കൃതിയാണ് അഷ്ടവക്ര ഗീത. ബോധോദയം വളരെ നിസ്സാരമായ കാര്യമാണെന്നാണ് അഷ്ടവക്ര ഗീത പ്രഖ്യാപിക്കുന്നത്. എന്നിട്ടുപോലും ശ്രീബുദ്ധന് ബോധോദയത്തിലെത്താൻ 12 വർഷം വേണ്ടി വന്നു. ബോധോദയമുള്ള ഒരു വ്യക്തി അഷ്ടവക്ര ഗീത 1 തവണയോ 2 തവണയോ വായിച്ചാൽ അയാൾ ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്നുണർന്ന് മുക്തനാകും. അഷ്ടാവക്ര ജനകന് ബോധോദയത്തിനായി ഒരുക്കുന്ന സന്ദർഭം നിസ്സാരമല്ല. രാജാവെന്ന അഹങ്കാരത്തെ എന്തിയോളം താഴ്ത്തുകയാണ് ചെയ്തത്. ഇത്തരം ഒരു താഴ്ത്തലിന് ആവശ്യമായ ആത്മാർത്ഥത രാജാവിൽ ഉണ്ടാക്കിയത് അഷ്ടാവക്ര മുനിയല്ല. രാജാവിന്റെ ആത്മാർത്ഥത രാജാവിന് തന്നെ പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനിലും ഇത്തരം ഒരാത്മാർത്ഥത ഉണ്ടാക്കാൻ ആവശ്യമായ സത്യങ്ങളെ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തുകയാണ് ബോധശാസ്ത്രം ചെയ്യുന്നത്. ദ്വിബ്രഹ്മ മതിബ്രഹ്മ വികാരങ്ങളുടെ വാസനകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആധുനിക മനുഷ്യന്റെ ഉപാധികൾക്കതീതമായ അവനവനോട് തന്നെയുള്ള ആത്മാർത്ഥത, അനുസരണം, വിശ്വാസം, അനേക വർഷങ്ങൾ കൊണ്ട് സാവധാനം രൂപപ്പെടുത്തുന്ന ശാസ്ത്രീയ മാർഗമാണ് ബോധശാസ്ത്രം. 18. ദൈവം ഭ്രമിക്കുമ്പോൾ ആൾ ദൈവം. 94. ശിഷ്യൻ, ഇത്രയും നാളത്തെ എന്റെ ആത്മീയതയും അവരുടെ അനുഭവങ്ങളും മതിബ്രഹ്മങ്ങളായിരുന്നുവെന്നുള്ള എന്റെ ഇപ്പോഴത്തെ അറിവ് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ സത്യത്തിന്റെ നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങ് അനുഭവിക്കുന്ന ദൈവം മതിബ്രഹ്മമല്ല അഥവാ അതീന്ദ്രിയ അനുഭവങ്ങളല്ല എന്നതിന് എന്താണ് തെളിവ്? മാസ്റ്റർ, നീന്തലറിയാത്തവൻ നീന്തലറിയുന്നു എന്നതിന് എന്താണ് തെളിവെന്ന് ചോദിക്കുന്നത് പോലെയാണത്. നീന്തൽ അറിവല്ല, അനുഭവമാണ്. പരിശ്രമം കൊണ്ട് ആർക്കും ഈ അനുഭവം സ്വന്തമാക്കാം. അതിന് അറിവ് മാത്രം പോരാ, കഠിനമായ പരിശ്രമവും വേണം, കഠിനമായ പരിശീലനവും വേണം. അതുപോലെ അനുഭവങ്ങളൊന്നുമില്ല എന്ന അനുഭവത്തിൽ എത്തണമെങ്കിൽ അനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ പരിശ്രമിക്കണം. പുരോഹിതരും ആൾദൈവങ്ങളും മന്ത്രവാദികളും നൽകുന്ന അറിവും പരിശീലനവും കൊണ്ട് ലഭിക്കുന്ന ദൈവിക അനുഭവങ്ങൾ മതിബ്രഹ്മാനുഭവങ്ങളാണ്. അവ നിലനിൽക്കുന്നതല്ല എന്നത് എല്ലാവരുടെയും അനുഭവമാണ്. അത് തന്നെയാണ് അത് യാഥാർത്ഥ്യമല്ല എന്നതിന്റെ തെളിവും. എന്നാൽ അദ്വൈതാനുഭവത്തിലൂടെ ഉണ്ടാവുന്ന ദൈവികാനുഭവം എന്നെന്നും നിലനിൽക്കുന്നതാണോ എന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് ഉണരണം. സ്വപ്നത്തിൽ നിന്നുണരാതെ ജാഗ്രത്തിലെ ഭ്രമാവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ജാഗ്രത് എന്ന ബോധാവസ്ഥയിലെ ചില അനുഭവങ്ങൾക്ക് അറിവും കഠിനമായ പരിശ്രമവും ആവശ്യമാണെന്ന് നീന്തൽ തെളിയിക്കുന്നു. അപ്പോൾ ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിൽ നിന്നും തുര്യം എന്ന ഉയർന്ന ബോധാവസ്ഥയിലേക്ക് ഉണരുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്തെന്നറിയാൻ എത്രമാത്രം അറിവും പരിശ്രമവും ആവശ്യമാണെന്ന് ഊഹിച്ചു നോക്കുക. പറഞ്ഞു കേൾക്കുന്ന തെളിവിനേക്കാൾ ശക്തമായത് അനുഭവിക്കുന്ന തെളിവുകളാണ്. അനുഭവങ്ങളൊന്നും ഇല്ല എന്ന അനുഭവത്തിന് തെളിവുകൾ സാധ്യമല്ല. വികാരാനുഭവങ്ങൾക്ക് മാത്രമേ തെളിവുകൾ നൽകാൻ കഴിയുകയുള്ളൂ. അത്തരം തെളിവുകൾ ആപേക്ഷികമായിരിക്കുകയും ചെയ്യും. ചോദ്യം 95. ശിഷ്യം: സഹജാവബോധത്തെ അവബോധം കൊണ്ട് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് സാക്ഷിയായി നിസ്സംഗമാകുമ്പോൾ അദ്വൈതാനുഭവം ലഭിക്കുകയും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ജീവനിൽ നിന്ന് മുക്തി നേടാൻ കഴിയുകയും ചെയ്യുമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. പിന്നീട് വികാരങ്ങളെ നന്മയുടെ വികാരങ്ങൾ കൊണ്ട് ബുദ്ധിപൂർവം മറച്ചു പിടിച്ചും ദുസ്സാധ്യത്തെ ഉറച്ച തീരുമാനം, ലക്ഷ്യബോധം എന്നീ പൊസ്റ്റ് വികാരങ്ങളാക്കി മാറ്റിയും വ്യക്തിബോധം നശിക്കാതെ എന്നെന്നും നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യുകയാണെന്ന് വ്യക്തമാണ്. സമൂഹവും മതങ്ങളും വളരെ ഗൗരവത്തോടെ വിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിക്കുവാനും വളർത്തുവാനും ശ്രമിക്കുന്നവയാണ് നന്മബോധവും ലക്ഷ്യബോധവും. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഐശ്വര്യ സമ്പന്നമാക്കുന്ന ഗുണങ്ങളാണ് ഇവയെല്ലാം എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഈ വിശ്വാസം പോലും വികാരങ്ങളാണെന്ന് വ്യക്തമാണ്. അതിനാൽ അവയ്ക്കെതിരെ സഞ്ചരിച്ച് കേവല യാഥാർത്ഥ്യത്തിലെത്താൻ അത്രയ്ക്ക് എളുപ്പമല്ല. ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങളാകുന്നതെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് യാഥാർത്ഥ്യാനുഭവമാകുമെന്നതിനാൽ വ്യക്തിബോധത്തിൽ നിന്നും വ്യക്തിത്വത്തെ നീക്കം ചെയ്യുന്നത് വളരെ ദുഷ്കരമായി മാറുന്നു. തനിക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തനിക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണിത്. അതുകൊണ്ട് താൻ ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരുടെയും നിരീക്ഷണം. സ്വന്തം ആത്മാവിനെയും ജീവിതത്തെയും നിരീക്ഷിക്കാൻ ഉതകുന്ന ബോധം കൊണ്ട് മറ്റുള്ളവരുടെ ആത്മാവിനെയും ജീവിതത്തെയും എല്ലാവരും നിരീക്ഷിച്ചാൽ കേവല യാഥാർത്ഥ്യം ആപേക്ഷിക യാഥാർത്ഥ്യമായി മാറും. മനുഷ്യരുടെ എല്ലാ ദുഃഖവും വേദനയും ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേവല യാഥാർത്ഥ്യത്തിലെത്തിയാൽ അവയൊന്നും ഇല്ലാത്തവയെന്ന് അനുഭവിക്കുമെന്നാണ് അങ്ങ് പറയുന്നത്. തന്നെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു വാസന മനുഷ്യരിൽ രൂപം കൊണ്ടിട്ടില്ല എന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു സത്യമാണ്. അത്തരം വാസനയെ വികസിപ്പിക്കുന്ന ഒരു സ്കൂൾ ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നതും ആശ്ചര്യകരമാണ്. തന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാനും പഠിക്കുവാനും ആയിരക്കണക്കിന് വിഷയങ്ങളാണ് മനുഷ്യർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവയെല്ലാം ആപേക്ഷിക യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ളവയാണ്. ഇതെല്ലാം പഠിച്ചിട്ടും സ്വന്തം മനസ്സിന്റെ അസ്വസ്ഥതയും ശാരീരിക വേദനയും എന്തുകൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടില്ല എന്ന അറിവ് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു സത്യത്തിലേക്കാണ്. ലോകത്ത് ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വികാരങ്ങൾ ഒന്നാണെന്നും വികാരങ്ങൾക്ക് സ്വയം നിർണയശേഷിയുണ്ടെന്നും ബുദ്ധിയുടെ വ്യത്യാസം ഉപരി വിപ്ലവമാണെന്നും അല്ലെങ്കിൽ ഈ വികാരങ്ങളിൽ ബുദ്ധിക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നല്ലേ ഇതിന്റെ എല്ലാം അർത്ഥം? എല്ലാവരുടെയും വികാരങ്ങൾ യഥാർത്ഥ മോക്ഷത്തിനും നിർവാണത്തിനും എതിരായി നിൽക്കുന്നതിന് പിന്നിൽ ഒരു ഏകശക്തിയാണെന്നും അത് 750 കോടി മനുഷ്യരെ ഒരുപോലെ ബുദ്ധിക്ക് അതീതമായി കബളിപ്പിക്കുന്നു എന്നുമല്ലേ ഇതിനർത്ഥം? ഈ രഹസ്യമൊന്ന് അനാവരണം ചെയ്യാമോ? നാം നമ്മെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെയും ശ്രദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഭ്രമമാണിത്. മനഃശാസ്ത്രത്തിൽ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന ആശയം ഇത്തരം നിരീക്ഷണത്തിൽ നിന്ന് ഉണ്ടായതാണ്. തന്നിൽ നിന്ന് അന്യമായ ശക്തികൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു എന്ന ഭ്രമാനുഭവമാണിത്, അഥവാ ചതുർമാന പ്രക്ഷേപണമാണിത്. ചതുർമാനത്തിൽ സ്ഥലവും കാലവും കേവല യാഥാർത്ഥ്യങ്ങളല്ല, അവ ആപേക്ഷിക യാഥാർത്ഥ്യമാണ്. അതായത് സ്ഥലവും കാലവും നിരീക്ഷകന്റെ ചലനത്തെ ആശ്രയിച്ച് മാറിപ്പോകുമെന്നാണ് ആധുനിക ഭൗതിക ശാസ്ത്രം തെളിയിച്ചത്. ഓരോ വ്യക്തിയും ബോധത്തെ ഉപയോഗപ്പെടുത്തി ഓരോ പ്രപഞ്ചത്തെയും പ്രക്ഷേപണം ചെയ്ത് അതിൽ തന്റെ ദേഹം ഒരു ഭാഗമാണെന്ന് അനുഭവിക്കുകയും അങ്ങനെ ചതുർമാനത്തിൽ ആപേക്ഷികമായ സ്ഥലകാലത്തെ ത്രിമാനത്തിൽ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ദ്വിമാന സിനിമ കാണുമ്പോൾ നാം നമ്മെ തന്നെ മറന്നു പോകുന്നത് പോലെ. സ്വപ്നത്തിലും ജാഗ്രത്തിലും എന്ത് കാണണമെന്നും അനുഭവിക്കണമെന്നും അത്തരം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. ഒരു ബോധാവസ്ഥയിലെ സങ്കല്പങ്ങളാണ് മറ്റൊരു ബോധാവസ്ഥയിൽ ഭ്രമമായോ സ്വപ്നമായോ പ്രത്യക്ഷപ്പെടുന്നത്. പകൽ സമയത്ത് നാം അറിഞ്ഞോ അറിയാതെയോ സങ്കല്പിക്കുന്നവയും ശരീരകോശങ്ങളിൽ വാസനദോഷങ്ങളിൽ വച്ചിരിക്കുന്ന സങ്കല്പങ്ങളുമാണ് രാത്രി സ്വപ്നമായി നാം അനുഭവിക്കുന്നത്. അതുപോലെ തിരിയിൽ നിന്ന് അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധം സങ്കല്പിച്ചവയാണ് നമുക്ക് ജാഗ്രതയിൽ അനുഭവമാകുന്ന പ്രപഞ്ചവും ജീവനും ജീവിതവും എല്ലാം. ഇവയെല്ലാം സങ്കല്പമാണ് എന്നതിന്റെ തെളിവാണ് അവയുടെ പരിണാമവും നശ്വരതയും. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. നശ്വരമായ വസ്തുക്കൾ കൊണ്ട് മനുഷ്യദേഹത്തെയും മറ്റു ചരാചരങ്ങളും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് അതിൽ 750 കോടിയിൽപരം ദേഹങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി ഒരേയൊരു ബോധം പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് സൃഷ്ടി. സ്വപ്നത്തിലെ സംഭവങ്ങൾ എവിടെ നിന്ന് വന്നുവെന്ന് അറിയണമെങ്കിൽ സ്വപ്നം കാണുന്നവൻ ജാഗ്രതയിലേക്ക് ഉണരണം. അതുപോലെ ജാഗ്രതയിലെ പ്രപഞ്ചാനുഭവങ്ങളും ജീവനും ജീവിതവും ദേഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ ജാഗ്രതയിൽ നിന്നും തുരിയത്തിലേക്ക് ഉണരണം. തുരിയത്തിൽ ബോധത്തിന് രൂപഭാവ അനുഭവങ്ങൾ ഒന്നും ഇല്ല, വെറും സങ്കല്പങ്ങൾ മാത്രമേയുള്ളൂ. പ്രപഞ്ചവും ജീവനും ജീവിതവും എല്ലാം തുരിയമെന്ന ബോധത്തിന്റെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ആ സങ്കല്പങ്ങളിൽ തുരിയമെന്ന ബോധം ഉറങ്ങുമ്പോഴാണ് അഥവാ മറവി ബാധിക്കുമ്പോഴാണ് സങ്കല്പങ്ങൾ രൂപഭാവം കൈക്കൊണ്ട് പദാർത്ഥങ്ങളും ജീവനും ജീവിതവുമായി ജാഗ്രതയിൽ ഉണരുന്നത്. ഇവ ഇല്ലാത്തവയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവയുടെ നശ്വരത. എന്നാൽ അവ നശ്വരമാണെന്നും സങ്കല്പങ്ങളാണെന്നും അനുഭവിക്കണമെങ്കിൽ തുര്യത്തിലേക്ക് വീണ്ടും ഉണരണം അഥവാ മറവി മാറണം. സങ്കല്പങ്ങളും അവയുണ്ടാക്കുന്ന ബ്രഹ്മാനുഭവങ്ങളും ഇല്ലാത്തതും നശ്വരവുമാണ്. അതിനാൽ എപ്പോൾ വേണമെങ്കിൽ നശ്വരതയിൽ നിന്ന് നമുക്ക് പുറത്തുകടക്കാം. പുറത്തുകടന്നാൽ മാത്രമേ അവ നശ്വരങ്ങളായി അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ പുറത്തുകടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നശ്വരമായ വസ്തുക്കൾക്കും ജീവനും നിലനിൽപ്പിനും വേണ്ടി നാം യുദ്ധം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ നിലനിൽപ്പിനെ എതിർക്കുന്ന മറ്റൊരു വ്യക്തിക്കും സമൂഹത്തിനും തങ്ങൾ ജയിച്ചാലും നശ്വരത കൊണ്ട് അല്പനാൾ കഴിയുമ്പോൾ നശിച്ചു പോകുമെന്നറിയാമെങ്കിലും യുദ്ധത്തിൽ നിന്നും വഴക്കിൽ നിന്നും പിന്മാറുകയില്ല. ഇതാണ് ഭ്രമവികാരങ്ങളുടെ കഴിവ്. ഇവിടെ യുദ്ധമെന്ന് പറയുമ്പോൾ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുതൽ രാജ്യാന്തര യുദ്ധം വരെ അതിൽപ്പെടും. എല്ലാ യുദ്ധങ്ങൾക്കും നാം പറയുന്ന കാരണം വരും തലമുറയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നവരുടെ സുഖവും സമാധാനപരവുമായ നിലനിൽപ്പാണ് ഏക മറുപടി. എന്നാൽ എന്നെങ്കിലും ഈ ഭാവി തലമുറയോ ഇപ്പോഴുള്ളവരോ സമാധാനമായി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന് ലോകത്തിന്റെ കിഴക്കും തെക്കുമാണ് യുദ്ധവും പട്ടിണിയുമെങ്കിൽ നാളെ പടിഞ്ഞാറും വടക്കുമായിരിക്കും എന്ന വ്യത്യാസമേയുള്ളൂ. ചില അറിവുകൾ അനുഭവമാക്കാൻ ഭ്രമവികാരങ്ങൾ അനുവദിക്കുകയില്ല. നശ്വരനായ താൻ എന്തിനാണ് നിലനിൽക്കാനും നിലനിൽപ്പിനു വേണ്ടി പോരാടാനും തയ്യാറാകുന്നതെന്ന് ചോദിക്കാൻ ആരുടെയും വികാരങ്ങൾ സമ്മതിക്കുകയില്ല. ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യരുടെ സ്വാർത്ഥതയും ജനസംഖ്യാ വർധനവുമാണ് ജാഗ്രതയിലെ ആകെ രണ്ട് പ്രശ്നങ്ങൾ. ഇവ രണ്ടും ഇല്ലാതാക്കാൻ മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കും. എന്നാൽ ആരും അങ്ങനെ വിചാരിക്കാറില്ല എന്ന് മാത്രമല്ല, അതാണ് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്ന് ബുദ്ധിയുള്ളവർക്ക് പോലും തോന്നുന്നില്ല. ഇവയിൽ നിന്നാണ് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന നൂറായിരം പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ നശ്വരതയെ അനുഭവമാക്കാൻ ബോധത്തെ ഉയർത്തുകയല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല. ബോധത്തെ ഉയർത്തുന്നതിന് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചാൽ പോലും ഭ്രമവികാരങ്ങളിൽ നിന്ന് ഉണരുക എളുപ്പമല്ല. ഭ്രമവികാരങ്ങൾ ബോധത്തിന്റെ ക്യാൻസറാണ്. ക്യാൻസറിനെ പോലെ അതിന് സ്വയം നിർണയ ശേഷിയുണ്ട്. സ്വയം നിർണയ ശേഷിയുള്ള ഒന്നിനെയും നശിപ്പിക്കുക എളുപ്പമല്ല. നാശത്തെ അതിജീവിക്കാനുള്ള ബുദ്ധി സഹജാവബോധമായി അവയിൽ ഉള്ളതിനാൽ സമയാസമയങ്ങളിൽ അത് ബുദ്ധിയെ മാറ്റിക്കൊണ്ടിരിക്കും. നശ്വരതയിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലും അഥവാ സ്വപ്നവും രണ്ടും രണ്ടാണ്. ജാഗ്രതയിലെ സങ്കല്പങ്ങൾ സ്വപ്നത്തിൽ അനുഭവമായി വരുമ്പോൾ അവ ഇല്ലാത്തവയാണെന്ന് സ്വപ്നത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും തോന്നുകയില്ല. ജാഗ്രതയിലേക്ക് ഉണരുമ്പോൾ മാത്രമേ അവ ഇല്ലാത്തവയെന്ന് തോന്നുകയും അനുഭവപ്പെടുകയും ചെയ്യുകയുള്ളൂ. നശ്വരതയ്ക്ക് ഇല്ലാത്തത് തോന്നൽ, മായ എന്നീ അർത്ഥങ്ങൾ കൊടുക്കുന്നത് തെറ്റാണ്. അവ ഉള്ളത് തന്നെയാണ്. സ്വപ്നത്തെക്കാൾ യാഥാർത്ഥ്യം കൂടിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നശ്വരത അറിവായി നിൽക്കുമ്പോൾ ആർക്കും അത് നശ്വരമാണെന്ന് അനുഭവപ്പെടില്ല. സ്വപ്നം, ജാഗ്രത് എന്നീ രണ്ട് ബോധാവസ്ഥകൾ അനുഭവിക്കുന്നിടത്തോളം സമയം അവ യാഥാർത്ഥ്യമല്ല എന്ന് ഒരു കാരണവശാലും ബോധ്യപ്പെടുകയില്ല. ഈ പ്രപഞ്ചവും ജീവനും ജീവിതവുമെല്ലാം നശ്വരമായിരുന്നിട്ടും നശ്വരമായ ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും രഹസ്യം അന്വേഷിക്കുന്നതും ഇതെല്ലാം മഹാസംഭവമാണെന്നും അത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും വേദാന്തങ്ങളും മതങ്ങളും ശാസ്ത്രങ്ങളും ഉദ്ഘോഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നശ്വരതയെ യാഥാർത്ഥ്യമാണെന്ന് ഭ്രമിപ്പിക്കുകയും നിലനിൽക്കാൻ ഉപയോഗിക്കുന്ന ഹിംസയെയും ദുഷ്ടതയെയും സ്വാർത്ഥതയെയും മറക്കുകയും അവ ജീവിതമായി തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് വികാരങ്ങളുടെ ജോലി. ഭൗതിക ശാസ്ത്രം, വേദാന്തങ്ങളും സെമിറ്റിക് മതങ്ങളും ഇവിടെയാണ് പരാജയപ്പെട്ടത്. മാനസിക ദുഃഖമില്ലാതാക്കാൻ ആത്മീയ ശാസ്ത്രങ്ങൾക്കും വേദനയില്ലാതാക്കാൻ ഭൗതിക ശാസ്ത്രത്തിനും പ്രയത്നിക്കാം. അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാം. അത് നശ്വരതയെ മറന്നുകൊണ്ടായിരിക്കരുത്. ദുഃഖ നിവാരണത്തിനുള്ള മാർഗങ്ങളും വേദന ഇല്ലാതാക്കുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പ്രയോജനം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വെറുതെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാലേ നശ്വരതയെ അംഗീകരിക്കാനും ഹിംസയിൽ പശ്ചാത്തലിക്കാനും എല്ലാ മനുഷ്യർക്കും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ വേദനയും ദുഃഖവും യാഥാർത്ഥ്യമാണെന്നും അവയേക്കാൾ വലിയ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നും വേദനയെയും ദുഃഖത്തെയും വിറ്റ് പാശാക്കുന്നവനും വേദനയുടെയും ദുഃഖത്തിന്റെയും പരിഹാരം പണം കൊടുത്ത് വാങ്ങുന്നവനും ഒരുപോലെ ധരിക്കും. സ്വന്തം സങ്കല്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഭ്രമലോകത്തിൽ എന്നെന്നും നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അവ എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയാതെ ജീവിക്കുവാനും അത് ഇടയാക്കുകയും ചെയ്യും. ബ്രഹ്മവികാരം കൊണ്ട് നശ്വരതയെ യാഥാർത്ഥ്യമെന്ന് പ്രക്ഷേപണം ചെയ്തും വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് നശ്വരതയെ ആവരണം ചെയ്തും നശ്വരതയെ ബോധം തന്നെ മറച്ചു പിടിക്കുക മാത്രമല്ല നിലനിൽപ്പിന്റെ ഹിംസയും സ്വാർത്ഥതയും മറക്കാനും ജീവിതം വീണ്ടും ആവർത്തിക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ബോധത്തിന്റെ അജ്ഞതയല്ല. ഏതൊരു സാധാരണ മനുഷ്യനും സൂക്ഷ്മ നിരീക്ഷണം കൊണ്ടും വികാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുശ്ശാഠ്യത്തെ ഇല്ലാതാക്കിയും കേവല യാഥാർത്ഥ്യമെന്ന അനശ്വരതയെ അനുഭവിക്കാനും ഹിംസയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാനും കഴിയും. അത് തന്നെയാണ് മോക്ഷവും. മോക്ഷത്തിന് നശ്വരമായ ജീവനും ജീവിതവും പ്രപഞ്ചവുമായി യാതൊരുവിധ ബന്ധവുമില്ല. കാരണം മോക്ഷം നേടുന്നത് ജീവനും ജീവിതവും പ്രപഞ്ചവുമല്ല, മറിച്ച് പ്രക്ഷേപണം കൊണ്ടും ആവരണം കൊണ്ടും ഭ്രമിച്ച ബോധം തന്റെ ഭ്രമത്തിൽ നിന്നും ഉണരുന്നതാണ് മോക്ഷം. യഥാർത്ഥ മോക്ഷത്തിനും നിർവാണത്തിനും തടസ്സമായി വികാരങ്ങൾ നിലനിൽക്കുന്നുവെന്നും അവ മനുഷ്യരെ കബളിപ്പിക്കുന്നുവെന്നും വെറുതെ തോന്നുകയാണ്. ഭ്രമത്തിന്റെ ഏത് പോസിറ്റീവ് നെഗറ്റീവ് വികാരാനുഭവങ്ങളിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉണരാനുള്ള കഴിവ് എല്ലാവരുടെയും ബോധത്തിനുള്ളതിനാൽ ആരും കബളിപ്പിക്കപ്പെടുന്നില്ല. ബ്രഹ്മത്തെ യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം കബളിപ്പിക്കലുകൾ ഉണ്ടെന്ന് തോന്നുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് അടിസ്ഥാനമായ ഊർജവും സ്ഥലവും കാലവും പോലും ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്താണ് ബ്രഹ്മമല്ലാതെ ബാക്കിയുള്ളത്? എല്ലാം തനിയെ ഉണ്ടാകുന്നു, തനിയെ ഇല്ലാതാകുന്നു. സൂര്യൻ തനിയെ ഉദിക്കുന്നു, തനിയെ അസ്തമിക്കുന്നു. നാം ആവശ്യപ്പെടാതെ ജനിക്കുന്നു, ആവശ്യപ്പെടാതെ മരിക്കുന്നു. ഇവയിലൊന്നിലും നമുക്ക് സ്വാധീനമില്ല. ഭ്രമവും സ്വപ്നവും ഒന്നു തന്നെയാണ്. രണ്ടിലും ഉള്ള എല്ലാ അനുഭവങ്ങളെയും മാറ്റാനോ ഇല്ലാതാക്കാനോ എളുപ്പമല്ല. ഇവയെല്ലാം എല്ലാവരുടെയും അനുഭവമാണ്. ഈ അനുഭവങ്ങൾ തന്നെയാണ് ജാഗ്രത്. സ്വപ്ന സമാനമായ ഭ്രമമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ജാഗ്രത് ഭ്രമമല്ല. വാസ്തവമായിരുന്നുവെങ്കിൽ സംഭവങ്ങൾ എവിടെ നിന്ന് എന്തുകൊണ്ട് ഉണ്ടാകുന്നുവെന്നും ഇല്ലാതാകുന്നുവെന്നും എവിടെ നിന്ന് എന്തുകൊണ്ട് ജനിക്കുന്നു മരിക്കുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സ്വപ്നത്തിൽ കാണുന്ന പ്രപഞ്ചവും ജീവനും വസ്തുക്കളും ഇല്ലാത്തതായിരുന്നു എന്നും ജാഗ്രത്തിലെ പ്രപഞ്ചവും ജീവനുമാണ് യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ അനുഭവപ്പെട്ടത് എന്നും നാം ഉണരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ജാഗ്രത്തിൽ നിന്നും തുരിയത്തിലേക്ക് ഉണരുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ച പ്രപഞ്ചവും നമ്മുടെ ജനനവും മരണവും എല്ലാം അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധത്തിന്റെ വെറും സങ്കല്പങ്ങളും അവയുടെ ഭ്രമങ്ങളും മാത്രമായിരുന്നു എന്ന് അനുഭവമാകുന്നത്. ചോദ്യം 96. ശിഷ്യം: ജീവിച്ചിരിക്കെ മോക്ഷാവസ്ഥയിലെത്തിയ അങ്ങിൽ നിന്ന് മോക്ഷത്തിന്റെ അഥവാ നിർവാണയുടെ അഥവാ നിത്യജീവന്റെ രഹസ്യം അറിയാൻ ഭാഗ്യം നൽകുകയും അതിനായി വികാരങ്ങളിലൂടെ അങ്ങയുടെ അടുക്കൽ എത്തിച്ച എന്റെ തന്നെ ബോധത്തിനും ബോധത്തെ തിരിച്ചറിവ് ശരിയാം വിധം ഉപയോഗിച്ച എന്റെ ബുദ്ധിക്ക് നന്ദി. എന്നെപ്പോലെ ബുദ്ധിയും ബോധവും ഉള്ള അനേക മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട്. അവരാരും എന്തുകൊണ്ടാണ് അങ്ങയുടെ അടുക്കൽ സത്യം അന്വേഷിച്ച് വരാത്തത്? വിരലിൽ എണ്ണാവുന്നത്ര ശിഷ്യന്മാരെ മാത്രമേ ഞാൻ അങ്ങയുടെ ഒപ്പം കാണുന്നുള്ളൂ. മരണത്തെ അതിജീവിക്കുന്ന സൂത്രം ബോധ്യപ്പെടാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. മരണത്തെ എങ്ങനെ അതിജീവിച്ച് നിശ്ചയ നേടാമെന്നാണ് ഭൗതിക ആത്മീയ ശാസ്ത്രങ്ങൾ അന്വേഷിക്കുന്നത്. എന്നിട്ടും അത്തരക്കാരെ ഒന്നും ഇവിടെ കാണാനില്ല. മാത്രമല്ല, ബോധശാസ്ത്രം പഠിക്കാൻ തുടങ്ങുന്നതിന് ചിലവും താമസ സൗകര്യവും വെറുതെ നൽകുകയും മുക്തി നേടാൻ കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന കുരിശിന് ഓരോ വർഷവും 100,000 രൂപ വീതവും സ്ത്രീക്ക് 50,000 രൂപയും അവരുടെ പേരിൽ നിക്ഷേപിക്കും എന്ന് വാഗ്ദാനം നൽകിയിട്ടുപോലും ആരും ബോധശാസ്ത്രം പഠിക്കാൻ വരുന്നതായി കാണുന്നില്ല. എന്നാൽ എത്ര ഫീസ് കൊടുത്തും ഭൗതിക വിഷയങ്ങൾ പഠിക്കാൻ യുവാക്കൾ തയ്യാറാകുന്നു. ഇതിന്റെ രഹസ്യമൊന്ന് ബോധ്യപ്പെടുത്താമോ? മാസ്റ്റർ: ജീവിതത്തിന്റെയും ജീവന്റെയും അസ്തിത്വവും ഉദ്ദേശവും ലക്ഷ്യവും എന്ത് എന്ന് ചിന്തിക്കുവാനാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അനേകായിരം സംശയങ്ങളുമായി 45 വർഷം ജീവിച്ചിട്ടും ആരും എന്നോട് സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുമെന്ന് പറഞ്ഞു തന്നില്ല. അതിനു പകരം പുരോഹിതരും ജ്ഞാനികളും പ്രൊഫസർമാരും സംശയങ്ങളെ കൂടുതലായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ബോധവും ബുദ്ധിയും വിപരീത അനുപാതത്തിലാണ് കാണപ്പെടുന്നത്. ബുദ്ധി കൂടുന്തോറും ബോധം താഴുകയാണ് ചെയ്യുന്നത്. 45 വർഷത്തോളം ഞാൻ ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് സംശയങ്ങളും വർദ്ധിച്ചത്. 3 തരം മനുഷ്യരെയാണ് നാം ഈ ലോകത്ത് കാണുന്നത്. 1, നന്മബോധം ഉള്ള ആത്മീയർ. 2, തിന്മബോധം ഉള്ളവർ. 3, ഇവ സമ്മിശ്രമായി കാണുന്ന സാധാരണക്കാർ. ഇവരിൽ നന്മബോധം ഉള്ളവരാണ് എന്റെ അടുക്കൽ വരുന്നത്. ഉപാധികളും വികാരങ്ങളും ഉള്ള നന്മ, സ്നേഹം, സേവനം, അനുകമ്പ ഇവ ദൈവികമല്ല എന്നും ഉപാധികൾക്കും വികാരങ്ങൾക്കും അതീതമായ നന്മ, സ്നേഹം, സേവനം, അനുകമ്പ ഇവയാണ് ദൈവികം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നന്മയുടെയും തിന്മയുടെയും സ്രോതസ്സിലേക്ക് നോക്കാനാണ് ഞാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. നശ്വരമായ വസ്തുക്കളും ജീവനും കൊണ്ട് പ്രപഞ്ചവും അതിൽ ജീവനെ നിലനിർത്താൻ ഹിംസയും സ്വാർത്ഥതയും ആവശ്യമായി വരുന്ന ഒരു സംവിധാനം അനശ്വരനായ ദൈവം സൃഷ്ടിക്കുകയില്ല എന്നാണ് എല്ലാവരെയും വിട്ടുകൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. ദൈവം പുറത്തോ അകത്തോ ഉള്ള ഒരു ശക്തിയല്ല എന്നും എല്ലാ ശക്തികളും ബ്രഹ്മത്തിലൂടെ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്നു എന്ന് തോന്നുകയാണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സഹജാവബോധം എന്ന ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചത്തെയും ജീവനെയും അവബോധം കൊണ്ട് യാഥാർത്ഥ്യമെന്ന് ദൈവം തന്നെ തെറ്റിദ്ധരിക്കുകയാണെന്നും അങ്ങനെ ജഡത്തിന്റെ ജനന മരണങ്ങൾ യാഥാർത്ഥ്യമാണെന്നും താൻ ജീവനാണെന്നും തെറ്റിദ്ധരിക്കുകയാണെന്നുമാണ് ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അതിനാൽ ജനന മരണങ്ങളിൽ നിന്നും ദുഃഖവും വേദനയും കൊണ്ട് നിറഞ്ഞ ജീവന്റെ തടവറയിൽ നിന്നും എന്നേക്കുമായി ഉണർന്ന് പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിനാൽ ജനന മരണങ്ങളിൽ നിന്നും ദുഃഖവും വേദനയും കൊണ്ട് നിറഞ്ഞ ജീവന്റെ തടവറയിൽ നിന്നും എന്നേക്കുമായി ഉണർന്ന് പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇവയെല്ലാം ഏത് സാധാരണക്കാരനെയും തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. സാമാന്യ ബുദ്ധിയും അഹങ്കാരം അല്പം കുറവുമുള്ള ഒരാളിൽ പിന്നീട് ചോദ്യങ്ങളൊന്നും അവശേഷിക്കുകയില്ല. എന്നാൽ വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ ശക്തിയും ബ്രഹ്മവികാരത്തിന്റെ പ്രക്ഷേപണവും മറവിയും ഉള്ളതിനാൽ കേട്ടതെല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ മറന്നു പോവുകയും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാലും അവയെ അവഗണിച്ച് പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വരാതിരിക്കുകയും ചെയ്യും. നിസ്സംഗതയും നശ്വരതാബോധവും സഹജാവബോധമായ ബുദ്ധിക്കും ഓർമ്മയ്ക്കും നിലനിർത്താനുള്ള കഴിവില്ല. ബോധം ജന്മന ഉയർന്നവനോ ബോധത്തെ ഉയർത്താൻ കരുത്ത് കാണിക്കുന്നവനോ മാത്രമേ അത് കഴിയുകയുള്ളൂ. അസ്തിത്വത്തിന്റെ അർത്ഥം ബോധ്യപ്പെടുത്താൻ കഴിവുള്ള വസ്തുനിഷ്ഠമായ അറിവ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് നെഗറ്റീവായി അനുഭവപ്പെടുന്നതിനാൽ നിസ്സംഗമായി ജീവിക്കുകയും നെഗറ്റീവായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾ എന്നാണ് എല്ലാവരും എന്നെ കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നത്. നന്മയും പുണ്യവും നീതിയും ആത്മീയ സൂത്രമായി ഉപയോഗിച്ച് സഹജാവബോധത്തിന്റെ തിന്മയെയും ഹിംസയെയും അനീതിയെയും പാപത്തെയും മറച്ചുപിടിച്ച് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സഹജാവബോധത്തെ അവബോധം കൊണ്ട് തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന എന്റെ ഉപദേശം എല്ലാവരിലും മനസാക്ഷിക്കൊത്ത് ഉണ്ടാക്കുന്നതിനാൽ അവർ എന്നെയും ബോധശാസ്ത്രത്തെയും ഉപേക്ഷിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ നല്ലവൻ എന്ന് 24 മണിക്കൂറും മന്ത്രിക്കുന്ന ഒരു അഹങ്കാര ശബ്ദം നിലനിൽക്കുന്നുണ്ട്. സൃഷ്ട ജീവജാലങ്ങളെല്ലാം നിലനിൽപ്പിനായി ഉപയോഗിക്കുന്ന തന്ത്രം ഹിംസയാണ്. അത് സൃഷ്ടിയുടെ സ്വാഭാവികതയാണ്. ബോധത്തെ അവബോധമായി മനുഷ്യന്റെ മസ്തിഷ്കം സ്വീകരിക്കുന്ന നാൾ മുതൽ ഈ ഹിംസയെ മനുഷ്യർ തിരിച്ചറിയും. ഒരു കുറ്റബോധം തനിയെ എല്ലാവരിലും രൂപീകൃതമാകുകയും ചെയ്യും. ജ്ഞാനികളും പുരോഹിതരും ആൾദൈവങ്ങളും ഈ കുറ്റബോധത്തെ മറച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കുറ്റബോധത്തിന് ഒരു ആശ്വാസം അനുഭവപ്പെടുകയും എല്ലാവരും അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഹിംസ സഹജാവബോധമായതിനാലും നിലനിൽപ്പിന്റെ അടിസ്ഥാനമായതിനാലും ഇവയ്ക്ക് ശാശ്വത പരിഹാരം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ബോധശാസ്ത്രം പഠിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതിനാൽ താൻ ഒരു ഹീനജീവിയാണെന്ന് അയാൾ സ്വയം മനസ്സിലാക്കാൻ ഇടയാകുന്നു. സ്വന്തം അസ്തിത്വത്തെ കുറിച്ച് ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സൃഷ്ടിയുടെ ശക്തമായ വൈകല്യമാണ് മനുഷ്യൻ. അത് നിഷേധിക്കാൻ കഴിയാത്ത സത്യവുമാണ്. ഞാൻ നല്ലവൻ എന്നെ സൃഷ്ടിച്ച ദൈവം നല്ലവൻ എന്നെല്ലാം വിശ്വസിച്ച് വരുന്നവന്റെ വിശ്വാസമെല്ലാം തകർന്ന് തരിപ്പണമാകും. അതിനാൽ ഭീരുക്കളായവർ തകരാൻ പോകുന്ന തന്റെ വിശ്വാസവും കയ്യിലെടുത്ത് സ്ഥലം വിടും. പിന്നീട് ഈ വഴിക്ക് വരികയുമില്ല. ദൈവത്തെ വികാരമായി അനുഭവിക്കാൻ അന്വേഷിക്കുന്നവരെയല്ല ഞാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്ന് എന്നേക്കുമായി ഉണർന്ന് നിശ്ചയം നേടാൻ സ്വന്തം വിശ്വാസങ്ങളെയും വികാരങ്ങളെയും വ്യക്തിത്വത്തെ പോലും ഇല്ലാതാക്കാൻ എന്തും സഹിക്കുവാനും ത്യജിക്കുവാനും തയ്യാറാകുന്നവനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. അവനും ഞാനുമായി ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ ഒരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ജാഗ്രത് എന്ന ഭ്രമത്തിൽ വേദനയും ദുഃഖവും കൊണ്ട് വീർപ്പുമുട്ടുന്നവനെ തട്ടിയുണർത്തി യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത്തരം ഒരു ഉണർത്തലിൽ ഇന്ന് നാം കണ്ടുവരുന്ന ഗുരുശിഷ്യ ബന്ധത്തിന്റെയും ലാഭനഷ്ടത്തിന്റെ കണക്കും ആവശ്യമില്ല. ഗുരു ശിഷ്യരും പൂർണമായും സ്വതന്ത്രരും സ്വയം പര്യാപ്തതയുള്ളവരുമായിരിക്കണം. ഇവിടെ രക്ഷകനും രക്ഷിക്കപ്പെടുന്നവനുമില്ല. അവയെല്ലാം ആത്മീയതയുടെ ചൂഷണ തന്ത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുരുവും രക്ഷകനും അല്ലാതാകുന്നത്. നശ്വരമായ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും നേടുന്നവ നശ്വരമാണെന്നറിയുന്നവരെ തീരെ കാണുവാനില്ല. അതുകൊണ്ടാണ് എന്റെ അടുക്കൽ വിരലിൽ എണ്ണാവുന്നവരെ മാത്രം കാണുന്നത്. അവരിൽ തന്നെ പലരും ഉണരാൻ കൂട്ടാക്കുന്നവരല്ല. സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഞാൻ അവർക്ക് നൽകിയ അറിവും അനുഭവവും സ്വയം പര്യാപ്തതയും സ്വാതന്ത്ര്യവും കൊണ്ട് ഉണ്ടായ സന്തോഷവും സുഖവും ആത്മീയ അനുഭവങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് അവരിൽ ഭൂരിഭാഗവും. അതിനാൽ ഞാൻ വികസിപ്പിച്ച മോക്ഷത്തിന്റെ മാർഗം എളുപ്പമല്ലാതാകുന്നു. ഇത്രയും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോലും സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിക്കാൻ കൂട്ടാക്കാത്തതിന് കാരണം വികാരങ്ങളുടെ സ്വയം നിർണയശേഷിയാണ്. അതാണ് പലവിധ തടസ്സങ്ങളായി എന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നവരെ തടയുന്നത്. ആത്മീയരാണ് എന്റെ അടുക്കൽ വരാൻ കൂടുതലായി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നുള്ള എല്ലാ ആത്മീയരും ദൈവം പുറത്തു നിൽക്കുന്നതോ അകത്തു നിൽക്കുന്നതോ ആയ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനാൽ അവരെല്ലാം മതിഭ്രമം ബാധിച്ചവരാണ് എന്നാണ് ബോധശാസ്ത്രം തെളിയിക്കുന്നത്. ആത്മീയ അന്ധത കൊണ്ട് ദൈവത്തിന് തങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പോലും സംഭാവന കൊടുക്കുന്നവരാണ് ഇന്നത്തെ ആത്മീയർ. അതുകൊണ്ടാണ് ആൾദൈവങ്ങളും അവരെ ആരാധിക്കുന്ന പുരോഹിതരും കോടീശ്വരന്മാരായത്. പട്ടിണി കിടന്ന് ചത്താൽ പോലും ദൈവത്തെ അന്വേഷിക്കാൻ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സൗകര്യവും പണവും അവർ സ്വീകരിക്കുകയുമില്ല. ദൈവം അകത്തും ഇല്ല പുറത്തും ഇല്ല, അത് ശക്തിയുമല്ല എന്ന് യുക്തിയുക്തമായി പഠിപ്പിക്കുന്ന എന്റെ അടുത്ത് അവർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരില്ല. യുക്തിവാദികൾ തീരെ വരാറില്ല. കാരണം ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന എന്നെ അവർ ഭയപ്പെടുന്നു. പദാർത്ഥത്തിന്റെ ഒരു ഗുണമാണ് ബോധം എന്നാണ് അവരുടെ സങ്കല്പം. പദാർത്ഥത്തിൽ നിന്ന് ദൈവത്തെ വേർതിരിക്കാൻ അവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പദാർത്ഥങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാന കണികളെ പോലും ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ സ്വന്തം ബോധത്തെ മാത്രം ആരും കണ്ടെത്തിയില്ല. ഇനിയുള്ളവർ സാധാരണക്കാരാണ്. ജീവിത പ്രാരബ്ധങ്ങൾ കൊണ്ട് മരണം വരെ ഓടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് സത്യത്തെ അന്വേഷിക്കാൻ തീരെ സമയം കിട്ടുകയില്ല. ചോദ്യം 97. ശിഷ്യൻ, വികാരങ്ങളുടെ സ്വയം നിർണയശേഷി എങ്ങനെയാണ് അങ്ങയുടെ അടുക്കൽ വരുന്നവരെ തടയുന്നത്? അത് തെളിയിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമല്ലേ? വികാരങ്ങൾക്ക് അതീന്ദ്രിയ ശക്തി ഉണ്ടെന്നുള്ളതിന്റെ സൂചനയല്ലേ അത്? മാസ്റ്റർ, വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജാവബോധം എന്ന ഭ്രമം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ജീവനും നശ്വരമായിരുന്നിട്ടും അത് യാഥാർത്ഥ്യമെന്ന് 750 കോടിയിൽ പരം മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വികാരങ്ങൾക്ക് കഴിയുമെങ്കിൽ വികാരങ്ങളുടെ സ്വയം നിർണയ ശക്തിക്ക് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? വികാരങ്ങൾക്ക് അതീന്ദ്രിയ ശക്തിയുണ്ടെന്നത് വിശ്വാസമല്ല, തെളിയിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. മതിഭ്രമ വികാരാനുഭവത്തിൽ നിന്നാണ് അതീന്ദ്രിയ ശക്തിയും നിഗൂഢ ഊർജവും രൂപം കൊള്ളുന്നത്. ഭൗതിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ശക്തിയും ഊർജവും 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് എത്രമാത്രം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നുവോ അത്രമാത്രം യാഥാർത്ഥ്യമായി തന്നെ മതിഭ്രമം ബാധിച്ച ഒരു വ്യക്തിക്ക് അതീന്ദ്രിയ ശക്തികൾ അനുഭവപ്പെടുന്നതായി തോന്നും. ഇന്ന് നിലവിലുള്ള ആൾദൈവങ്ങൾ എല്ലാവരും തന്നെ കോടീശ്വരന്മാരായതിന്റെ കാരണം ഇതാണ്. ആൾദൈവങ്ങൾക്ക് അതീന്ദ്രിയ ശക്തി ഉണ്ടെന്നല്ല ഇതിനർത്ഥം. അവരുടെ അടുക്കൽ ചെല്ലുന്ന സ്വാർത്ഥരായ ബുദ്ധിയുള്ള മനുഷ്യർ സ്വന്തം മതിഭ്രമം കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആൾദൈവത്തിന് ദൈവിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൂത്രക്കാരായ ആൾദൈവങ്ങൾ ഒരുക്കുകയും ചെയ്യും. മതിഭ്രമം കൊണ്ട് അനുഭവപ്പെടുന്ന അതീന്ദ്രിയ ശക്തികൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകർത്താൻ സാധ്യമല്ല. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ശക്തിയാണത്. ആൾദൈവങ്ങളെ വിശ്വസിക്കുന്നവർ സ്വന്തം മതിഭ്രമത്തിലാണ് ചതിക്കപ്പെടുന്നത്, അല്ലാതെ ആരും ആരെയും ചതിക്കുന്നതല്ല. ഇത് മനസ്സിലാക്കിയാൽ ആൾദൈവങ്ങളെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ലാതാകും. ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളാണ് നശ്വരമായ ജീവനെയും ജീവിതത്തെയും പ്രപഞ്ചത്തെയും യഥാർത്ഥമെന്ന് അനുഭവപ്പെടുത്തുന്നത്. തിരിച്ചറിവ് കൊണ്ട് നശ്വരമാണെന്ന് അറിഞ്ഞിട്ടും നശ്വരരെ നിഷേധിച്ചും അവഗണിച്ചും ജീവിക്കുന്നതിന് കാരണം ഈ വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷി കൊണ്ടാണ്. നശ്വരതയെ അവഗണിച്ചും മറന്നും നിലനിൽക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ നശ്വരതയെ നശ്വരം എന്ന് അനുഭവമാക്കാൻ കഴിവുള്ള എന്റെ അടുക്കലേക്ക് വരികയില്ല. നശ്വരതയിൽ സ്വയം ഇറങ്ങി അത് നൽകുന്ന വികാരങ്ങളുടെ കുളിവിൽ ജീവിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. നശ്വരമായ വസ്തുക്കൾക്കും വ്യക്തികൾക്കും വേണ്ടി ജീവിതകാലം മുഴുവനും എല്ലാവരും തിരക്കു പിടിച്ച് ഓടുകയാണ്. പ്രശ്നങ്ങളെയും സംഭവങ്ങളെയും അനസ്യൂതമായി സൃഷ്ടിച്ച് ബുദ്ധിയുള്ളവനെയും ബുദ്ധിയില്ലാത്തവനെയും ഒരുപോലെ എന്നും ഓടിച്ചുകൊണ്ടിരിക്കാൻ വികാരങ്ങൾക്ക് കഴിയും. അതിൽ കുറച്ചുപേർ വഴിയെത്തി എന്റെ അടുക്കലേക്ക് വരും. അവരിൽ ഒന്നോ രണ്ടോ പേർ തങ്ങും. ബാക്കിയുള്ളവർ നശ്വരത അനുഭവമാകുന്ന ഘട്ടത്തിന് തൊട്ടുമുമ്പ് കിട്ടിയതും കൊണ്ട് സ്ഥലം വിടും. ബോധശാസ്ത്ര പുസ്തകം വായിച്ച് ആവേശം കൊണ്ട സത്യാന്വേഷികൾ അത് വായിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ ഫോണിൽ വിളിക്കും. ഞാൻ ഒരു സത്യാന്വേഷിയാണ്, മാസ്റ്ററെ കാണാൻ നാളെ വരുന്നു എന്ന് പറയും. ശരി എന്ന് ഞാൻ സമ്മതിക്കും. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാലും അവരെ കാണാറില്ല. ഭാര്യയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങളും ചെറിയ അസുഖങ്ങളും ആയിരിക്കും തടസ്സമായി അവർക്ക് പറയാനുള്ളത്. ഇതെല്ലാം തീർപ്പ് വരുമ്പോഴേക്കും സത്യാന്വേഷണം മറന്നുപോകും. നശ്വരമായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് മനുഷ്യർ അനശ്വരതയെ അന്വേഷിക്കുകയുള്ളൂ. അനശ്വരതയേക്കാൾ പ്രാധാന്യം നശ്വരതയ്ക്ക് നൽകുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷി എന്ന ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയുടെ ഒന്നാമത്തെ തെളിവ്. കുടുംബത്തിൽ പെട്ടെന്നുണ്ടായ പ്രശ്നം അസുഖങ്ങളും സ്വന്തം ബോധമണ്ഡലത്തിൽ ഭ്രമം കൊണ്ട് സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ അല്പമെങ്കിലും ബോധശാസ്ത്രം പഠിച്ച് ബോധത്തെ ഉയർത്തണം. കുടുംബത്തിലെ പ്രശ്നം അസുഖവും മാറുമ്പോഴേക്കും സത്യാന്വേഷണം മറന്നു പോകുകയും അവഗണിക്കുകയും ചെയ്യും. ഈ അവഗണനയും മറവിയുമാണ് വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയുടെ രണ്ടാമത്തെ തെളിവ്. എന്റെ അടുക്കൽ വരുന്നവന് താമസവും ആഹാരവും സൗജന്യമാണ്. ആവശ്യപ്പെട്ടാൽ യാത്രക്കൂലിയും നൽകാൻ ഞാൻ തയ്യാറാണ്. അടുത്ത ആഴ്ച വരും, അടുത്ത മാസം വരും എന്ന് 5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്കറിയാം. വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയുടെ മൂന്നാമത്തെ തെളിവാണിത്. സ്വന്തം ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തെ ഉണർത്തുവാനും വേദനയും ദുഃഖവും മാത്രം നൽകുന്ന ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണർന്ന് മോക്ഷം നേടാനുമാണ് ഞാൻ ബോധശാസ്ത്രം രൂപപ്പെടുത്തിയത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കാനും പഠിക്കാനുമാണ് ഞാൻ എല്ലാവരെയും ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മറച്ചപ്പെട്ടെങ്കിൽ വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയുടെ ശക്തി അതീന്ദ്രിയ ശക്തിയേക്കാൾ വലുതല്ലേ? അസാധാരണ ബുദ്ധിയും തിരിച്ചറിവും ഉള്ള എത്രയോ ചെറുപ്പക്കാർ വികാരങ്ങൾ കൊണ്ടുള്ള മതിഭ്രമങ്ങൾക്ക് വിധേയമായി മാനസിക രോഗാശുപത്രികളിൽ ഇപ്പോഴും കഴിയുന്നു. വികാരങ്ങളുടെ അസാധാരണമായ ശക്തി കൊണ്ടാണ് അവർക്ക് മതിഭ്രമാനുഭവം രോഗമായി മാറിയത്. ഏറ്റവും താഴ്ന്ന ബോധാവസ്ഥയിലാണ് മതിഭ്രമാനുഭവം രോഗമാകുന്നത്, അല്ലാതെ മസ്തിഷ്കത്തെ കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ടല്ല. ഉയർന്ന ബോധത്തിൽ ആരുടെയും മനസ്സിന്റെ സമനില തെറ്റുകയില്ല. അതായത് ഉയർന്ന ബോധമുള്ള ഒരു സമൂഹത്തിൽ മാനസിക രോഗാശുപത്രികളും ആരാധനാലയങ്ങളും ഉണ്ടാവുകയില്ല. ബോധശാസ്ത്രത്തിന്റെ സഹായത്തോടെ മതിഭ്രമാനുഭവങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ പുറത്തുകടക്കാം. മരുന്നും ചികിത്സയും ഇല്ലാതെ മതിഭ്രമ രോഗാവസ്ഥയിൽ നിന്ന് ബോധശാസ്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികശാസ്ത്രത്തിൽ അതിബുദ്ധിമാനായ ഒരുവന് മതിഭ്രമം രോഗമായി പിടികിട്ടാൽ വികാരങ്ങൾക്ക് ഭൗതിക ശാസ്ത്രത്തെക്കാൾ ശക്തി ഉണ്ട് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു രീതിയിലും ശാസ്ത്രീയമായി പകർത്താനും 5 ജ്ഞാനേന്ദ്രങ്ങൾ ഉപയോഗിച്ച് സത്യമെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുമായ അനുഭവത്തെയാണ് മതിഭ്രമാനുഭവം എന്ന് പറയുന്നത്. മതിഭ്രമം ശക്തമായ നെഗറ്റീവ് വികാരമാകുമ്പോൾ ഭ്രാന്തായി പോവുകയും ശക്തമായ പോസിറ്റീവ് വികാരമാകുമ്പോൾ അത് അതീന്ദ്രിയ ശക്തിയായി വളർന്ന് ആയ ദൈവങ്ങളെ അഥവാ പ്രത്യേക അവതാരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈശ്വരവാദവും നിരീശ്വരവാദവും ഈശ്വര അവഗണനയും മതിഭ്രമ വികാരങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മതിഭ്രമാനുഭവങ്ങൾ ഒരു പരിധി വരെ ഈശ്വരവാദവും നിരീശ്വരവാദവും ഈശ്വര അവഗണനയും മതിഭ്രമ വികാരങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മതിഭ്രമാനുഭവങ്ങൾ ഒരു പരിധി വിട്ടാൽ ദേവിയും പുണ്യാളനും പിശാചും പ്രേതവും ഒക്കെ ദേഹത്ത് കൂടിയെന്ന് പ്രകടിപ്പിക്കും. അവയിൽ ദേവിയും പുണ്യാളനും കൂടിയവരെ സാധാരണ രീതിയിൽ മതിഭ്രമം ബാധിച്ച സാധാരണക്കാർ ആരാധിക്കും, സംഭാവനകളും നൽകും. ഇവരെയാണ് നാം ആൾദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ പിശാചും പ്രേതവും ബാധിച്ചവരെ മാനസിക രോഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കും. അല്ലെങ്കിൽ മന്ത്രവാദികളുടെയോ പുരോഹിതരുടെയോ അടുക്കൽ കൊണ്ടുപോകും. ഇവയെല്ലാം വികാരങ്ങളുടെ സ്വയംനിർണയ ശക്തിക്ക് വ്യക്തമായ തെളിവുകളാണ്. ചോദ്യം 98. ജീവനിൽ നിന്നും മുക്തി നേടിയ ശ്രീബുദ്ധനെ പോലെയുള്ള ഗുരുക്കന്മാർക്ക് അവരുടേതായ ചില മാർഗങ്ങൾ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ അങ്ങ് മുക്തി നേടാൻ അഥവാ ജാഗ്രതയിൽ നിന്നുണരാൻ ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു? മാസ്റ്റർ: ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ നശ്വരതയെ നശ്വരമല്ല എന്ന് അനുഭവപ്പെടുത്തുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു. 1, സാഹചര്യങ്ങളെ സംഭവങ്ങളിലൂടെ സൃഷ്ടിച്ചും 2, മനസ്സിലും ദേഹത്തിലും പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വാസനാദോഷങ്ങളുടെ രാസാനുഭവങ്ങളും ആണ് നശ്വരതയെ നശ്വരമല്ല എന്ന് അനുഭവപ്പെടുത്തുന്നത്. ഇവയിൽ ആദ്യത്തേത് ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതിനായി രാവകൾ അധ്വാനിച്ച് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും മരണം വരെ ജീവിക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കുകയും ആ സമ്പാദ്യം കൊണ്ട് നിലനിൽപ്പിന്റെ മിനിമം ആഗ്രഹങ്ങളിൽ ജീവിക്കാൻ പരിശീലിക്കുകയും ചെയ്തു. അനേക വർഷങ്ങളുടെ പരിശീലനം കൊണ്ടാണ് അത് സാധിച്ചത്. ഈ കാലയളവിനുള്ളിൽ എന്റെ 2 കുട്ടികളെയും ഭാര്യയെയും സ്വയം പര്യാപ്തതയിൽ ജീവിക്കാൻ ആവശ്യമായ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു. വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഒരു അച്ഛനെ സംബന്ധിച്ച് ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരാൻ അത്രയ്ക്ക് എളുപ്പമല്ല എന്നാണ് എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയത്. സത്യം അന്വേഷിക്കുന്നവൻ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവൻ സത്യം അന്വേഷിക്കുന്നതും അഭികാമ്യമല്ല. ബന്ധിത കർമ്മങ്ങളിൽ നിന്ന് സ്വതന്ത്ര കർമ്മത്തിൽ എത്തിയതോടെ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾക്ക് എന്റെ ബോധം സാക്ഷിയായി മാറി. അതിനുള്ള പരിശീലനം ഈ കാലയളവിൽ ഞാൻ നടത്തിയിരുന്നു. മനസ്സിൽ തനിയെ ഉയർന്നു താഴ്ന്ന വികാരങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അത്. ആ നിരീക്ഷണം വികാരങ്ങളെ നിഷ്പ്രഭമാക്കി. അങ്ങനെ എന്റെ വ്യക്തിബോധം വ്യക്തിത്വ അഹങ്കാരത്തിന്റെ മറനീക്കി ശുദ്ധബോധമായി പുറത്തുവരികയും വ്യക്തിത്വം ഇല്ലാത്ത ശുദ്ധമായ ബോധം എന്തെന്ന് അനുഭവമാവുകയും ചെയ്തു. ബോധം സാവധാനം എന്നിൽ ഉയരുന്നതായി ഞാൻ മനസ്സിലാക്കി. എന്റെ കൂടെയുള്ളവർ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിന്തകളും വേറിട്ട അനുഭവങ്ങളും തനിയെ ഉണ്ടാവുകയും ചെയ്തു. ആത്മസാക്ഷാത്കാരത്തിനും ബോധോദയത്തിനും ആത്മീയ സാധനങ്ങളും സേവനങ്ങളും സ്നേഹവും ജ്ഞാനവും ഒന്നുമല്ല ആവശ്യം. നശ്വരതയെന്ന് അനുഭവിക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത്. നിലനിൽപ്പിന്റെയും ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്ത മോഹങ്ങളുടെയും ആഗ്രഹങ്ങളാണ് നമ്മെ മരണം വരെ കർമ്മ പ്രാരബ്ധങ്ങളിൽ നിലനിർത്തുന്നത്. ഈ കർമ്മ പ്രാരബ്ധങ്ങളാണ് നശ്വരതയെ മറന്ന് നശ്വരമായ വസ്തുക്കളും ബന്ധങ്ങളും യാഥാർത്ഥ്യമാണെന്ന് അനുഭവപ്പെടുത്തുന്നത്. അനേകം തലമുറകൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ധനമുള്ള സമ്പന്നർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ജീവിക്കാൻ ഇത്രയ്ക്ക് ധനം മതി എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളും അതിലില്ല. അങ്ങനെ ചിന്തിക്കുന്നു എന്ന് അഭിനയിക്കുന്നവർ ധാരാളം പേർ ഉണ്ട്. ശ്രീബുദ്ധനെ പോലെ ഭിക്ഷാപാത്രമെടുത്ത് കർമ്മ പ്രാരബ്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാനും വ്യക്തിത്വത്തെ അതുമൂലം ഇല്ലാതാക്കാനും ആധുനിക മനുഷ്യന് സാധ്യമല്ല. കാരണം 2500 വർഷങ്ങൾ മുമ്പുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. നിലനിൽപ്പിന്റെ അത്യാവശ്യ വസ്തുക്കളായ വെള്ളവും മണ്ണും പോലും ഏറ്റവും വിലയുള്ളതായി മാറിയിരിക്കുന്നു. അതിനാൽ അന്തിയുറങ്ങാൻ അല്പം മണ്ണും സ്വതന്ത്ര കർമ്മത്തിൽ ജീവിക്കാൻ ആവശ്യമായ അല്പം പണവും മിച്ചമുള്ളവനെ നശ്വരതെന്ന് അനുഭവിക്കാൻ കഴിയുന്ന ബോധതലത്തിലേക്ക് സാക്ഷിത്വത്തിലൂടെ ഉയരാൻ എളുപ്പമാണ്. അത് തന്നെയാണ് ആധുനിക മനുഷ്യന്റെ മുന്നിലുള്ള ഒരേയൊരു വഴിയും. അല്ലാത്തവരെ സംബന്ധിച്ച് നശ്വരത വെറും അറിവായിരിക്കുകയും നശ്വരതയിലെ ജനന മരണ പ്രതിഭാസങ്ങളും അതിനിടയിലെ ജീവിതവും കണ്ട് ദുഃഖിച്ചും കരഞ്ഞും ഭ്രാന്ത് പിടിച്ചും ജാഗ്രതയിൽ നിന്ന് ഒരിക്കലും ഉണരാതെ എന്നും ദേഹം സ്വീകരിച്ച് ജനിച്ചുകൊണ്ടിരിക്കും. മനസ്സിലും ശരീരത്തിലും സാഹചര്യങ്ങൾ കൊണ്ടും തനിയെയും ഉയർന്നു താഴ്ന്ന വികാരങ്ങളുടെ രാസയാഥാർത്ഥ്യങ്ങളെ നശ്വരതയുടെ അറിവുകൊണ്ട് സാക്ഷിയായി ജാഗ്രത എന്ന ബോധതലത്തിൽ നിന്നും തുര്യം എന്ന ബോധത്തിലേക്കുണരാനുള്ള സാഹചര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ് ബോധശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഞാൻ സഞ്ചരിച്ചതും ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുമായ മാർഗമാണത്. അത് ആധുനിക ബുദ്ധന്റെ മാർഗമായി മാറണം. അപ്പോൾ ഇന്നുള്ള മധുഭ്രമാനുഭവങ്ങളുടെ ആത്മീയത അപ്രത്യക്ഷമായി നിസ്സംഗതയുടെയും നശ്വരതാബോധത്തിന്റെയും യഥാർത്ഥ ആത്മീയ അനുഭവം എന്തെന്ന് എല്ലാവർക്കും ബോധ്യമാകും. 19. തുര്യത്തിലേക്കുള്ള എളുപ്പവഴി. 99. ശിഷ്യൻ ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് ഉണരാനുള്ള ഏറ്റവും എളുപ്പമാർഗം പറയാമോ? അങ്ങനെ ഉണരാൻ മിസ്റ്റിക് ഊർജം ആവശ്യമാണെന്ന് പറയുന്നു. മിസ്റ്റിക് ഊർജം എന്നാൽ നിഗൂഢ ഊർജമാണ്. ഈ നിഗൂഢ ഊർജമാണ് കുണ്ടലിനി ശക്തിയെയും അതീന്ദ്രിയ ശക്തികളെയും സൃഷ്ടിക്കുന്നത് എന്നല്ലേ അങ്ങ് പറയുന്നത്? ഇത് വൈരുദ്ധ്യമല്ലേ? മാസ്റ്റർ, സ്വന്തവും ബന്ധവും അന്യവുമായവർ എന്ത് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും നൽകിയാലും അതിനോട് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രതികരിക്കാതിരിക്കുന്നതാണ് മോക്ഷത്തിലേക്കുള്ള അഥവാ ജാഗ്രത് എന്ന താഴ്ന്ന ബോധാവസ്ഥയിൽ നിന്ന് തിരിയെന്ന ഉയർന്ന ബോധ തലത്തിലേക്ക് ഉണരാനുള്ള ഏറ്റവും എളുപ്പവഴി. ഇതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും പൂർണ്ണവും കുലീനവുമായ മാർഗം. ഈ മാർഗം മറന്നു പോകുന്നത് കൊണ്ടാണ് ജാഗ്രത് യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നത്. ഇത് ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ് തുര്യമെന്ന മോക്ഷാവസ്ഥയിൽ ജീവിക്കുന്ന ജീവൻ മുക്തൻ. പ്രതികരിക്കാത്ത മനസ്സ് സാവധാനം നിസ്സംഗതയിലേക്ക് പരിണമിക്കുന്നു. നിസ്സംഗതയിലേക്ക് പരിണമിക്കുന്ന മനസ്സ് താനൊഴിച്ച് സ്വന്തം ദേഹം ഉൾപ്പെടെ മറ്റുള്ളവയെല്ലാം നശ്വരമെന്ന് അനുഭവിക്കുന്നു. ഈ അനുഭവത്തെയാണ് മോക്ഷം അഥവാ അദ്വൈതാനുഭവം അഥവാ നിർവ്വാണ അഥവാ നിത്യജീവൻ അഥവാ ജീവനിൽ നിന്നുള്ള എന്നേക്കുമുള്ള മുക്തി എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഏത് സാധാരണക്കാരനും മനസ്സിൽ വെച്ചാൽ ഓർക്കാൻ കഴിയുന്ന സത്യമാണിത്. സ്വപ്നത്തിലും നിദ്രയിലും ശേഖരിക്കപ്പെടുന്നതും ജാഗ്രതയിലേക്ക് ഉണരാൻ സഹായിക്കുന്നതും പിന്നീട് ജാഗ്രതയിൽ നിന്ന് തുര്യത്തിലേക്ക് ഉണർത്തുന്നതുമായ മിസ്റ്റിക് ഊർജത്തെ പോസിറ്റീവ് മിസ്റ്റിക് ഊർജം എന്ന് പറയുന്നു. അതിനെ നെഗറ്റീവായി മാറ്റുമ്പോഴാണ് കുണ്ടലിനി ശക്തിയും അതീന്ദ്രിയ ശക്തിയും വികാരങ്ങളുടെ സ്വയം നിർണയ ശക്തിയും ഒക്കെയായി മാറുന്നത്. മേൽപ്പറഞ്ഞ രണ്ട് മിസ്റ്റിക് ഊർജങ്ങളും യഥാർത്ഥത്തിൽ ഉള്ളവയല്ല. അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന തോന്നലുകൾ മാത്രമാണവ. ബോധത്തിന്റെ സങ്കല്പത്തിൽ നിന്നാണ് ഇവ വരുന്നത്. ദേഹം നിലനിൽക്കുന്നിടത്തോളമേ ഇവയ്ക്ക് പ്രസക്തിയുള്ളൂ. തന്നിൽ ഏതു തരം മിസ്റ്റിക് ഊർജമാണോ പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്നത് ഒരുവൻ അനുഭവിക്കുന്ന പരമാനന്ദ സുഖത്തെ ആധാരമാക്കിയാണ്. ഒരുവൻ തന്റെ സങ്കല്പങ്ങൾ കൊണ്ട് നൈമിഷിക സന്തോഷവും സുഖവും നിരന്തരമായ ദുഃഖവും വേദനയുമാണ് അനുഭവിക്കുന്നതെങ്കിൽ അയാൾ മിസ്റ്റിക് ഊർജത്തെ നെഗറ്റീവായി മാറ്റുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ബോധവും ദേഹവും രണ്ടാണെന്ന അദ്വൈതാനുഭവത്തിൽ നിലനിൽക്കുകയും 24 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന സന്തോഷവും സുഖവും സമാധാനവും അനുഭവപ്പെടുന്നുവെങ്കിൽ അയാൾ മിസ്റ്റിക് ഊർജത്തെ പോസിറ്റീവായി നിലനിർത്തുന്നു എന്നർത്ഥം. എല്ലാ മനുഷ്യരിലും ഒരുപോലെ അറിവ് അനുഭവമായി മാറുന്നത് കാണാറില്ല. സ്വാർത്ഥതയെയും നശ്വരതയെയും തിരിച്ചറിയാനുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും അത് പ്രായോഗികമാക്കാൻ കഴിവുള്ളവരെ തീരെ കാണുന്നില്ല. ജ്ഞാനികളും ആയുദൈവങ്ങളും പോലും അവ അനുഭവമാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് കാണാം. അതുകൊണ്ടാണ് മിസ്റ്റിക് ഊർജം പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയേണ്ടി വന്നത്. ലോകത്തിന്റെ ഇന്നത്തെ ആത്മീയത പരിശോധിച്ചാൽ അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ക്രൂരതയെയും വർദ്ധിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് മിസ്റ്റിക് ഊർജം വളർന്നുകൊണ്ടിരിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. എന്നും രാത്രിയാകുമ്പോൾ നമ്മുടെ മിസ്റ്റിക് ഊർജം വല്ലാതെ നെഗറ്റീവായി മാറുന്നു. അതുകൊണ്ടാണ് പകൽ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഭയം രാത്രി അനുഭവപ്പെടുന്നത്. തനിയെയും സാഹചര്യങ്ങൾ കൊണ്ടും പ്രവർത്തിക്കുന്ന വികാരാനുഭവങ്ങളാണ് ഈ ഊർജത്തെ കൂടുതൽ നെഗറ്റീവ് ആക്കുന്നത്. ഉറക്കത്തിൽ അത് തനിയെ വർദ്ധിക്കുകയും പൂജ്യത്തിൽ എത്തുകയും അതോടെ നാം തനിയെ ഉണരുകയും ഇത് മരണം വരെ ആവർത്തിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥതയ്ക്കും വികാരങ്ങൾക്കും സാക്ഷിയായാൽ ഈ ഊർജം പൂജ്യത്തിൽ നിന്നും പോസിറ്റീവായി ഉയരുന്നു. ഇങ്ങനെ ഉയരുന്ന മിസ്റ്റിക് ഊർജം കൊണ്ടാണ് ജാഗ്രതയിൽ നിന്നും തനിയെ ഉണരാൻ കഴിയുന്നത്. മറ്റ് ജീവജാലങ്ങൾക്ക് ഇത്തരം ഒരു ഊർജം ഉള്ളതായി കാണുന്നില്ല. ഞാൻ എന്നും എന്റേത് എന്നും നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന ശക്തിയുടെ ഉറവിടമാണ് ഈ ഊർജം. കൂടുതലായ നെഗറ്റീവ് ഊർജം കൊണ്ട് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുവാൻ കഴിവുള്ളവരെ ജ്ഞാനികൾ എന്നും ആൾദൈവങ്ങൾ എന്നും പോസിറ്റീവ് മിസ്റ്റിക് ഊർജം ഉള്ളവരെ ബുദ്ധന്മാർ എന്നും വിളിക്കുന്നു. ഭ്രമം ഇല്ലാത്ത ബുദ്ധൻ ആരെയും ഭ്രമിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല, വസ്തുനിഷ്ഠത കൊണ്ട് യാഥാർത്ഥ്യത്തെ കൂടുതൽ ശക്തിയായി ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ശ്രീബുദ്ധൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വന്തം മകന് നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖം മാറ്റാൻ മരിച്ച മകനെ ഉയർത്തിക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് മരണം എന്ന യാഥാർത്ഥ്യത്തെ ആ അമ്മയെ വസ്തുനിഷ്ഠത കൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ചോദ്യം 100. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നത്? നന്മകൾ ചെയ്യുന്ന മഹാത്മാവിന് കഠിനമായ വേദനകളും തിന്മകൾ ചെയ്യുന്ന ദുഷ്ടന് സുഖവും സമ്പന്നതയും ഉണ്ടാകുന്നതായി കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മാസ്റ്റർ, താഴ്ന്ന ബോധത്തിൽ നാം തിന്മകൾ ചെയ്യുന്നത് മിക്കവാറും മറന്നുപോകുന്നു. ചില തിന്മകളെ നന്മകളായി ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഭ്രമം കൊണ്ട് തിന്മ ചെയ്യുമ്പോൾ അതിന്റെ ഫലം തിന്മയായി അനുഭവിക്കുന്നു എന്ന് ഭ്രമിക്കും. അതാണ് അതിന്റെ നിയമം. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളും ഉണ്ടാകുന്നത്. തിന്മകൾ നാം മറ്റുള്ളവരോട് മാത്രമല്ല ചെയ്യുന്നത്, സ്വന്തം ദേഹത്തോട് പോലും നാം അത് ചെയ്യാറുണ്ട്. അതാണ് രോഗങ്ങളായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗങ്ങളുടെ ഉറവിടം പലപ്പോഴും കണ്ടെത്താൻ കഴിയാതെ പോകുന്നതും. വളരെ ബുദ്ധി കൂടിയവരും ജ്ഞാനികളും ആയുദൈവങ്ങളും തിന്മ സൂത്രം കൊണ്ട് നന്മയാണെന്ന് ബോധിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അത്തരം ആയുദൈവങ്ങളും മഹാത്മാക്കളും ആണ് പോഷിക്കപ്പെടുന്നതും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നതും. നന്മയും തിന്മയും ബോധത്തിലെ സങ്കല്പങ്ങളാണ്. എങ്കിലും അവ നശ്വരതയിലെ തീവ്രമായ അനുഭവങ്ങളായതിനാൽ അവയ്ക്ക് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഭ്രമിക്കും. ഈ പ്രതിപ്രവർത്തനത്തെയാണ് കർമ്മഫലങ്ങൾ എന്ന് വേദാന്തങ്ങൾ വിളിച്ചത്. താഴ്ന്ന ബോധത്തിൽ ഇവയെല്ലാം സത്യങ്ങളും അനുഭവങ്ങളുമാണ്. ബോധം ഉയർന്നവൻ നന്മ തിന്മകൾക്കും അവയുടെ പ്രതിപ്രവർത്തനങ്ങൾക്കും അതീതനായി മാറുന്നു. ഒന്നിനോടും പ്രതികരിക്കാത്ത നിസ്സംഗനെ നന്മ തിന്മകളോ കർമ്മഫലങ്ങളോ ബാധിക്കുകയില്ല. അത് ഉയർന്ന ബോധത്തിന്റെ സ്വാഭാവികതയാണ്. ചോദ്യം 101. മൂന്ന് ബോധതലങ്ങളിൽ കൂടി, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, നാം എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒന്നാമത്തെ ബോധതലം അങ്ങനെപ്പോലുള്ള മിസ്റ്റിക്കുകൾക്ക് അനുഭവമാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും സാധാരണക്കാർക്ക് അവരുടെ താഴ്ന്ന ബോധതലത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും മാർഗത്തിൽ ഉയർന്ന ബോധതലം എന്തെന്ന് അറിയാൻ വഴിയുണ്ടോ മാസ്റ്റർ? യഥാർത്ഥത്തിൽ 4 ബോധതലങ്ങൾ ഇല്ല. 1-ാമത്തെ ബോധതലം അഥവാ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം സങ്കല്പങ്ങൾ കൊണ്ട് ഭ്രമിക്കുമ്പോഴാണ് ബാക്കി 3 ബോധതലങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ദൈവത്തിന് തന്നെ തോന്നുന്നത്. ഭ്രമം പോയാൽ ബാക്കി 3 ബോധതലങ്ങളും ഇല്ലാത്തത് എന്ന് മനസ്സിലാകും. സ്വപ്നവും സുഷുപ്തിയും ജാഗ്രതയെ നിലനിർത്തുന്ന ബോധതലങ്ങളാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേഹം പരിണാമ സ്വഭാവമുള്ള പദാർത്ഥവും ജീവനും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ജീവൻ മുക്തന് ഭ്രമം ഇല്ലാതാക്കാൻ ദേഹത്തിന്റെ മരണം വരെ കാത്തു നിൽക്കേണ്ടിവരുന്നു. ഞാൻ എന്നും എന്റേത് എന്നും പറയുന്നത് ദേഹമല്ല. ദേഹമായിരുന്നുവെങ്കിൽ എല്ലാ ജീവികളും ഞാൻ എന്നും എന്റേത് എന്നും പറയുകയും മനുഷ്യർ ചെയ്യുന്നതെല്ലാം അവർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായത് ആരാണോ എന്താണോ ഒരു മനുഷ്യനെ കൊണ്ട് ഞാൻ എന്നും എന്റേത് എന്നും പറയിപ്പിക്കുന്നത് അതിനെയാണ് ദൈവം എന്ന് ബോധശാസ്ത്രം പറയുന്നത്. എന്നാൽ ഒരു മനുഷ്യനും താൻ ദൈവമാണെന്ന് ചിന്തിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നില്ല എന്ന് കാണാം. കാരണം ദൈവം എന്ന മഹാബോധം ഒരു ദേഹത്തിന്റെ ബുദ്ധിവളം ചുരുങ്ങിപ്പോയി. അങ്ങനെ ചുരുങ്ങിയ ബോധമാണ് ഭ്രമിക്കുന്നത്. അതിനാൽ ഒരു ദേഹത്തിന്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ തന്റെ സങ്കല്പ സൃഷ്ടിയെ നോക്കിയപ്പോൾ അത് ഭീമാകാരമായ പ്രപഞ്ചവും അതിലെ സൃഷ്ടികളും തന്റെ സങ്കല്പമാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കാൻ ഉപയോഗിച്ച ഉപകരണത്തെ അഥവാ ദേഹവും ബുദ്ധിയെയും ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പരിമിതികൾ ഉള്ള ദേഹത്തിൽ താനും പരിമിതികൾ അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞതോടെ സ്വാർത്ഥനായി മാറുകയും തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഭൗതിക വസ്തുക്കളിലൂടെയും ഊർജത്തിലൂടെയും നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോധം ഇല്ലെങ്കിൽ ഒരാൾക്കും ഞാൻ എന്നും എന്റേത് എന്നും പറയാൻ കഴിയുകയില്ല എന്ന് കരുതി ജീവൻ നഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അത്തരക്കാരെയാണ് ഭ്രാന്തൻ എന്നും കോമ അവസ്ഥയിൽ ഉള്ളവനെന്നും വിളിക്കുന്നത്. അതായത് തുര്യൻ എന്ന ബോധം ദേഹത്തോട് ബന്ധപ്പെടാതെ ആർക്കും ഞാൻ എന്നും എന്റേത് എന്നും പറയുക സാധ്യമല്ല. അതായത് നാം എല്ലാം എന്നും തുര്യൻ എന്ന ബോധതലത്തിലാണ് ദേഹത്തിൽ ഉണരുന്നത്. അത് അറിയുന്നവനെയും അനുഭവിക്കുന്നവനെയും യഥാർത്ഥ മിസ്റ്റിക് അഥവാ ജീവൻ മുക്തൻ എന്നും അത് അറിയാത്തവരെ സാധാരണ മനുഷ്യർ എന്നും വിളിക്കുന്നത്. ശിഷ്യൻ: എന്റെ മനസ്സ് ബോധോദയത്തിലേക്കും അവിടെ നിന്ന് മോക്ഷത്തിലേക്കും പരിണമിക്കാൻ പാകമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വാസന ആരാധന സാധനാദോഷങ്ങൾക്ക് സാക്ഷിയാകാൻ അറപ്പ് വെറുപ്പ് ലജ്ജ എന്നീ വികാരങ്ങളെ ഇല്ലാതാക്കാനും വികാരങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വികാരാനുഭവങ്ങൾ പൂർണ്ണമായും ഇല്ല എന്ന് അനുഭവപ്പെടുത്താൻ അങ്ങയുടെ സഹായം കൂടിയേ തീരൂ എന്ന് ഞാൻ അറിയുന്നു. ബുദ്ധികൊണ്ട് സൂത്രത്തിൽ നനഞ്ഞ് വികാരങ്ങളെ നിലനിർത്താനുള്ള മനസ്സിന്റെ കഴിവ് അപാരമാണെന്ന് എനിക്കറിയാം. തികഞ്ഞ ഒരു ഗുരുവിന് മാത്രമേ അത്തരം സൂത്രങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയുകയുള്ളൂ. അനുഭവിക്കുന്നു എന്നും അനുഭവിക്കുന്നില്ല എന്നും ഭ്രമിപ്പിക്കുവാൻ മനസ്സിന് കഴിയും. അതായത് അനുഭവിക്കുന്നു എന്ന ഒരു വികാരം അനുഭവിക്കുന്നില്ല എന്നും തിരിച്ചും ഭ്രമത്തിലൂടെ ബോധ്യപ്പെടുത്തി തരാൻ മനസ്സിന് നിഷ്പ്രയാസം കഴിയുമെന്നർത്ഥം. അത്തരം ചതിക്കുഴികളിലാണ് ജ്ഞാനികൾ എന്നും പഠിച്ചിട്ടുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മസ്തിഷ്കം ഒരു മെമ്മറി കാർഡാണ്. അത് സ്വയം റീഡ് ചെയ്യുകയും കോഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ അതിനെ സഹജാവബോധം എന്ന് വിളിക്കാം. എല്ലാ ജീവജാലങ്ങളിലും ബോധം ഇങ്ങനെ സഹജാവബോധമായി പ്രവർത്തിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ മാത്രം ഈ മെമ്മറി കാർഡ് റീഡ് ചെയ്യാൻ സാക്ഷാൽ ബോധം അഥവാ ദൈവം തന്നെ ലിങ്കായി വരുന്നു. അങ്ങനെ ദൈവം താൻ തന്നെ സങ്കല്പിച്ച് ഉണ്ടാക്കിയ സഹജാവബോധത്തിന്റെ പ്രവർത്തനത്തെ സ്വയം തിരിച്ചറിയുകയും ദേഹം ഞാൻ ആണെന്നും എന്റേത് ആണെന്നും തെറ്റായി ധരിക്കുകയും ചെയ്യുക മാത്രമല്ല സ്വാർത്ഥത കൊണ്ടും വികാരങ്ങൾ കൊണ്ടും ഈ അനുഭവത്തെ ശക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വന്തം സങ്കല്പ സൃഷ്ടിയിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. മനസ്സുകൊണ്ട് മനസ്സിനെ എന്നേക്കുമൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് വേദാന്തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് മനസ്സിനെ ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ ബുദ്ധി നൽകുന്ന ആജ്ഞകൾ വ്യക്തവും കൃത്യവുമായിരിക്കണം. ബുദ്ധി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പോലെ ഒരു ഉപകരണമാണ്. നിസ്സംഗത പോസിറ്റീവ് നെഗറ്റീവ് വികാരങ്ങളെ വിഭജിക്കുകയാണ് അതിന്റെ ജോലി. ദേഹകോശങ്ങളിലും മനസ്സിലും വച്ചിരിക്കുന്ന ഡിഫോൾട്ട് പ്രോഗ്രാമാണ് അഥവാ സഹജവാസനകളെ വികാരങ്ങളായി ബുദ്ധി തനിയെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനിൽ മാത്രം സഹജാവബോധം കൂടാതെ അവബോധം കൂടി ഉള്ളതിനാൽ ഞാൻ അനുഭവിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന് ഭ്രമിക്കുന്നതിനാൽ മനുഷ്യന്റെ ജീവിതം മറ്റു ജീവജാലങ്ങളെക്കാൾ കൂടുതൽ അനുകമ്പാർഹമാകുന്നു. ഉയർന്ന ബോധത്തിൽ നിന്നുകൊണ്ട് നൽകുന്ന ആജ്ഞകൾ മാത്രമേ വ്യക്തവും കൃത്യവും ആയിരിക്കുകയുള്ളൂ. അവയ്ക്ക് മാത്രമേ നശ്വരതയെന്നും സ്വാർത്ഥതയെന്നും അനുഭവപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഉയർന്ന ബോധതലമായ തുര്യത്തിൽ എത്തിയാൽ മാത്രമേ, അതായത് വികാരങ്ങൾ ഇല്ലാതായാൽ മാത്രമേ ഇത്തരം ആജ്ഞകൾ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താഴ്ന്ന ബോധത്തിലെ വൈറസാണ് വികാരങ്ങൾ. വികാരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവബോധത്തിന് ശരിയായ വിധത്തിൽ ആജ്ഞകൾ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് ബുദ്ധിജീവിയുടെയും ബുദ്ധി സത്യത്തെ കണ്ടെത്തുകയില്ല. വികാരങ്ങൾ എന്ന വൈറസ് ജീവിതത്തിന് ആവശ്യമാണെന്നാണ് സമൂഹവും മതങ്ങളും പഠിപ്പിക്കുന്നത്. അതിനാൽ വികാരങ്ങൾ എന്ന വൈറസ് ബാധിച്ച ബോധം താൻ ഭ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുകയില്ല. മനസ്സ് തന്നെയാണ് ബോധം. വികാരാനുഭവങ്ങളാണ് ബോധത്തെ മനസ്സാക്കി മാറ്റുന്നത്. വികാരങ്ങൾ അനുഭവമാകണമെങ്കിൽ രാസവസ്തുക്കൾ ഉണ്ടാകണം. അതിന് ദേഹം എന്ന മാധ്യമം കൂടിയേ തീരൂ. അതിനാൽ മനസ്സുകൊണ്ട് മനസ്സിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ കൊണ്ട് വികാരങ്ങളെ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. അതൊരിക്കലും സാധ്യമല്ല എന്ന് ബോധശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നെഗറ്റീവ് മിസ്റ്റിക് ഊർജത്തിന്റെ സാന്നിധ്യം വികാരങ്ങളുടെ സ്വയം നിർണയ ശേഷിയും കൂടി ചേർന്നാൽ അനുഭവങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് ഒരു ജ്ഞാനിക്കും ബുദ്ധിമാനും ഒരു കാലത്തും ഒരു ജന്മത്തിലും തോന്നുകയില്ല. കാരണം ബോധത്തിന്റെ നാല് ഗുണങ്ങളിൽ ഒന്നായ ശ്രദ്ധ ഉപാധികളില്ലാതെ ഉപയോഗപ്പെടുത്താൻ മനസ്സിന് സ്വാഭാവികമായി കഴിയില്ല. അതിന് കഠിനവും ത്യാഗപൂർണം ആത്മാർത്ഥതയുമുള്ള പരിശീലനം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനേകായിരം വാസനകളുടെ പ്രോഗ്രാമുകൾ കൊണ്ട് നിറഞ്ഞ മനസ്സ് റീപ്രോഗ്രാമിംഗിലൂടെ ആത്മീയതയുടെ ഏതനുഭവവും ഉണ്ടാക്കി കാണിക്കും. അതിൽ അനുഭവങ്ങളില്ല എന്ന അനുഭവം പോലും ഉണ്ടാക്കി കാണിക്കാൻ അതിന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് പഠിപ്പിക്കുന്ന ഡീപ്രോഗ്രാമിംഗ് എന്ന സാക്ഷിത്വമാണ്. മനസ്സിനെ ഏർപ്പെടുത്താത്ത ഒന്നാണത്. മനസ്സിനെ അവഗണിക്കുന്ന രീതിയാണ് അത്. വാസനകളെന്ന പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്ന വികാരങ്ങളെ ഡിലീറ്റ് ചെയ്ത് മനസ്സിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന രീതിയാണത്. ബോധശാസ്ത്രം അത്തരം ഒരു രീതിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. അതിനാൽ ഈ പുതിയ ശാസ്ത്രത്തിലൂടെ ജനന മരണ ഭ്രമങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് നിത്യമായ പരമാനന്ദ സുഖമെന്ന ഉയർന്ന ബോധാവസ്ഥയിലേക്ക് അഥവാ തിരിയത്തിലേക്ക് എന്റെ ബോധത്തെ ഉണർത്തുവാൻ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ അങ്ങയെ നമസ്കരിക്കുന്നു. അനേക വർഷത്തെ സൂക്ഷ്മമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുത്തിയ ആധുനിക മനുഷ്യന്റെ ആത്മീയതയാണ് ബോധശാസ്ത്രം. അതിനാവശ്യമായ ധാരാളം തെളിവുകളും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം കൂടുതലായി അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാൻസൻ സ്കൂൾ ഓഫ് എവറോളജിയെ സമീപിക്കുകയോ ബോധശാസ്ത്രത്തിന് ഒരു പാഠപുസ്തകം എന്ന കൃതി വായിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. മൊബൈൽ 0949652013. വേറൊരു നമ്പർ 0949652013.